ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വെറുതെ ഇങ്ങനെ ഒരു ഗംഭീര ശാസ്ത്ര ശാഖയെ അല്ലെ ജീവിതത്തിന്റെ ആ ജീവിത വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജൂതന്മാരുണ്ടാക്കിയ ഒരു ശാസ്ത്രശാഖയെ വെറുതെ മോശമായി കളിയാക്കുകയാണോ? ഇങ്ങനൊക്കെ ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് ആൾക്കാർ നടക്കുവോ? ഈ നൂറ്റാണ്ടിൽ നടക്കുവോ? ഈ ഇലക്ട്രോണിക് യുഗത്തിൽ അല്ലെ 21-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യൻ കാലെടുത്ത് പോണ കാലത്ത് ഇതൊക്കെ പറയുമോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതുതന്നെയാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. നോക്കാം, നിങ്ങൾ എന്താണ് ടൈം ലൈൻ തെറാപ്പി? ടൈം ലൈൻ എന്തായതിനർത്ഥം? അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എന്താണ്, ഭൂമധ്യരേഖ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു രേഖയാണ് എന്ന് വിചാരിക്കും അല്ലെ. എല്ലായിടത്തും തട്ടിപ്പാണ്, ഓരോ പേരിലും തട്ടിപ്പാണ്. ടൈം ലൈൻ എന്ന് പറയുമ്പോ ഒരു വലിയ ഫിസിക്സിന്റെ ഒരു ശാസ്ത്രകാരനുണ്ടായിരുന്നു, അടുത്ത് മരിച്ചുപോയി. എന്താണ് പേര്? സ്റ്റെഫൻ ഹോക്കിങ്. അദ്ദേഹം പറഞ്ഞു, കാലത്തിന്റെ പിറകിലേക്കും കാലത്തിന്റെ മുൻപിലേക്കും സഞ്ചരിക്കാൻ സാധിച്ചാൽ, സാധിക്കും എന്നല്ല കേട്ടോ, സാധിച്ചാൽ പിന്നിലോട്ട് പോയാൽ കഴിഞ്ഞതും മുന്നിലോട്ട് പോയാൽ വരാനിരിക്കുന്നതും കാണാൻ സാധിക്കും എന്ന് അയാള് ഊഹം പറഞ്ഞ് ഉപരി പോയി. പക്ഷെ എൻഎൽപിക്കാര് പറയുന്നത് മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ആയുസിന്റെ പിന്നിലേക്കും മുന്നിലേക്കും പോകാൻ സാധിക്കും, സാധിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാണ് ടൈം ലൈൻ തെറാപ്പി. ഞാൻ പറയണില്ല, എൻഎൽപിക്കാരൻ യൂട്യൂബില് വളരെ മനോഹരമായി പറഞ്ഞത് കേൾക്കാം. കുറേ തൊപ്പിയും താടിയും വെച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട്, വല്ലാത്ത ദിക്കറ് ദുആ മജ്ലിസിന് ശേഷം ഹംദും സലാത്തും ചൊല്ലി ദുആ ചെയ്ത് റബ്ബിനോടും ബാക്കിയുള്ളവരോടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം തുടങ്ങുകയാണ് പരിപാടി. കേട്ടോളൂ, ഞാൻ ചോദിച്ചത് അതിന്റെ വീഡിയോ സ്വഭാവം നമുക്കില്ല, പൊതുവെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അതിന്റെ ശബ്ദം കേൾപ്പിക്കാം. ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചു തരാവുന്നേ ഉള്ളൂ, ഫോണിൽ കാണിച്ചു തരാവുന്നേ ഉള്ളൂ. ശബ്ദം
കൗൺസിലിങ്ങിന് പോയി നോക്കാം. അപ്പൊ അങ്ങനെ എന്റെ അടുത്തേക്ക് വന്നു, അതേ കുട്ടി കണ്ണൂരിലെ ഒരു പ്ലസ് വൺ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, നല്ല കുട്ടിയാ, മിടുക്കിയാ, നന്നായി സംസാരിക്കും. അത് പാമ്പ് ഒരു പ്രശ്നമാണ് കുട്ടി, ഉറങ്ങാൻ തുടങ്ങിയപ്പോ പാമ്പ് വരും. ഗുരുവരോ പറയുന്നത് പരീക്ഷാ ഹാളിലൊക്കെ തലകരുന്നത് സ്കൂളിൽ ചെറുക്കുന്ന തലകരുന്നു, പാമ്പ് ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് അന്നത്തെ ആദ്യത്തെ സെഷനിൽ ആ കുട്ടിയിൽ മാറ്റം വരുത്തണം. പക്ഷെ എന്റെ മുമ്പിലുള്ളതാണ് 25 മിനിറ്റ്. ഞാൻ സെഷനിൽ വളരെ പെട്ടെന്ന് കുട്ടിയോട് ചോദിച്ചു, പാമ്പിനെ അവിടെ നിർത്തോ? കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവിയുടെ പേര് കുട്ടി പറഞ്ഞു, മൊയല്, വെളുത്ത മൊയല്. നിങ്ങൾക്ക് വളർപ്പ് ഇഷ്ടമുള്ള സാധനം കേട്ടില്ലേ, വെളുത്ത മൊയല്. അപ്പൊ ഞാൻ ആ കുട്ടിയെ മിനിറ്റ് കണ്ടുകൊണ്ട് മൊയലാണില്ല, റാബിറ്റിനോ, റാബിറ്റ് വൈറ്റ് റാബിറ്റ്. എനിക്കറിയാം അതെന്തോ പ്രശ്നം നടക്കുന്നു. രാവിലത്തെ ചോദ്യങ്ങളല്ലേ എനിക്കിരിക്കില്ല. വെളുത്ത മൊയൽ ഇങ്ങനെ വന്നിട്ട് കഷ്ടമുള്ള സാധനം, വെരി സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ്. നമ്മളിൽ ഇങ്ങനെ നിൽക്കണം. ഞാൻ 20 മിനിറ്റ് സമയം കൊണ്ട് ഞാനെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ കോൺഷ്യസിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ട്യൂൺ ഓഫ് ചെയ്തു. കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ നിങ്ങൾക്ക്? ആ കോൺഷ്യസ് അബൌട്ട് ദി സെഷൻ ഹിയർ. എന്താ പേര്? ചമസുദ്ധി. എന്ത് കളർ ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞു ബ്ലൂ ചേക്കും വിത്ത് വാട്ട് വൈറ്റ്. ഓർമ്മയില്ല അല്ലേ എന്താ എഴുതിയിരിക്കുന്നതിന്റെ താഴെ? അടിയിട്ടാ കണ്ടോ, എല്ലാം കോൺഷ്യസ് നമുക്ക് എടുക്കാം. പേര് ചമസുദ്ധി സർ. ആലോചിച്ചോ പറയാം? ഇല്ല. ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? ദോശ. ഇന്നലെ അരിപ്പത്തിൽ മിന്നോ? വെറും ദോശ അരിപ്പത്തിരി മാത്രം. എന്റെ അപ്രപ്പോസ് കിട്ടില്ലേ? എന്റെ അപ്രപ്പോസ് ക്ലോസായി കണ്ണടിച്ച് ചിന്തിച്ചു തോന്നു. ക്ലോസായി എന്നെടുക്കുന്നു. And the Kamantita will go to the Pritch because he is searching, checking with conscience. Indrain and Putam of Akumar Manson, Arama Akumar Manson, and every guy for subconscious in our care. When I have to be able to put the conscious in the mind, subconscious like a waiter, he palmed in the other than the market, the mind in a place he will do. Never is the very same, let us understand. When I am last word the message, and any other message in the year, I am not a ponder. Subconscious will have message correct. അതിന് ഞാൻ സത്യം ആ കൊടുക്കുന്ന കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കുട്ടിനെ കറക്റ്റ് പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റും. കുട്ടി ഉറച്ചു വിശ്വസിച്ചു പാമ്പ് പോയിട്ട് രണ്ടാഴ്ചക്കാലം കുഞ്ഞു വളരെ ആഘോഷത്തിൽ ഉറങ്ങി വിട്ടു. ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് വരണം, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരണം. രണ്ടാഴ്ച അടുപ്പിച്ചൊരു പ്രശ്നമുണ്ടായി. സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ബൈക്കിൽ പിന്നാലെ വരുന്നത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടോ ദിവസം എന്തിനായിരുന്നു കുട്ടി ബൈക്കിൽ പിന്നാലെ പോകണം? കുട്ടിക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ബൈക്കിൽ കുട്ടിക്ക് പിന്നാലെ പോകുന്നു. അങ്ങനെ എങ്ങനെയാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ ഏത് ക്യാമ്പസിലാണ് വരുന്നത്? കുട്ടിക്ക് എനിക്കറിയാം പോകും, കാരണം നമ്മൾ തൽക്കാലം ഫിക്സ് ചെയ്ത് വെച്ചതായാലും പേടി വന്നു. വീണ്ടും സബ്കോൺഷ്യസ് മൈൻഡ് കൺഫ്യൂഷനായി മൊയലങ്ങ് പോയി കഴിഞ്ഞു. പകരം ആര് വരാൻ തുടങ്ങി? ആ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ കൊഞ്ഞ് എന്റെ അടുത്തേക്ക് പോകും. വെച്ചറിയാം, ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഞാൻ ആലോചിച്ചു, നമ്മൾ ഒരു മാസം ആ ഉമ്മ ചെലവാക്കിയത് പാപ്പാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന പാപ്പാന്റെ ഉമ്മയും ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ മാസം കൊണ്ട് ഈ പാമ്പ് കൊണ്ടപ്പോഴേക്ക് 100,000 rupees. ഞാൻ വലിയ പൈസ വാങ്ങിച്ചോ നിങ്ങൾ എന്റെ ഇതിലത്തി വളരെ ചെറിയ കൃഷ്ണ ഞാൻ ചെറുതായിട്ട് എനിക്കറിയാം ഇത് തിരിച്ചു വേണ്ടത്. കാരണം ഞാൻ തൽക്കാലം ഫിക്സ് ചെയ്ത് കൊടുത്തതാണ് ആശ്വാസത്തിന്, ഇത് വിശ്വാസം ഉണ്ടാക്കി കൊടുത്തതാണ്. നിങ്ങളിപ്പോ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, ഞാൻ 1 hour സെഷനില് ഞാൻ ആ കുട്ടിയെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഇൻ സബ് കോൺഷ്യസ് കറക്റ്റ് 1 hour സെഷനിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. 5 years ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ചേരയെ കണ്ട് ഞെട്ടിയതിന്റെ ഒരു സ്ട്രോക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്തു അനുകുട്ടിയെ 3 years കൊണ്ടുപോയി, ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി. സബ് കോൺഷ്യസ് മൈൻഡിൽ കുഞ്ഞിനോട് ചോദിച്ചു, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ചൂടാണ് ചോദിച്ചു. വെളിച്ചം അരണ്ട വെളിച്ചത്തിൽ കുട്ടികൾ 2 minutes കുഞ്ഞുമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നു. ഗർഭപാത്രത്തിൽ ആ കുട്ടിക്ക് ഞാൻ റിസോഴ്സുകൾ ആഡ് ചെയ്തു. പേടിയുള്ള കുട്ടിക്ക് ഞാൻ എന്ത് റിസോഴ്സാണ് കൊടുക്കേണ്ടത്? ധൈര്യം, മനഃശക്തി, ആത്മവിശ്വാസം, ഉജ്ജ്വലമായ ചിന്ത, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. ഈ റിസോഴ്സുകളോടുകൂടി കുട്ടി ഉള്ളിയും ഭൂമിയിലേക്ക് ജനിച്ചു വന്നു. തിരിച്ച് 17 years കുട്ടിനെ കൊണ്ടുപോയി. 2 years സെഷൻ ആവർത്തിച്ചു. എനിക്ക് ഉറപ്പാണ് ലോകത്ത് എന്ത് പാമ്പനെ കണ്ടാലും ഈ കുട്ടി പഠിക്കില്ല. കാരണം സ്ക്രിപ്റ്റിനെയാണ് നമ്മൾ മാറ്റിയത്. ആ ടൈം സെഷന്റെ പേര് ടൈം ലൈൻ തെറാപ്പി എന്നായിരുന്നു. നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം, വെരി കോസ്റ്റ്ലി ഇൻ ദി വേൾഡ്, ടൈം ലൈൻ തെറാപ്പി. സെഷൻ കഴിഞ്ഞ കുട്ടി ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, നാളെ മുതൽ എന്തൊക്കെയുണ്ട്? ഉറങ്ങി ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് കുട്ടിയുള്ളവർ പറഞ്ഞത് എന്തിനാ ഉറങ്ങി എണീക്കുന്നത്? ഉറങ്ങു പോകുന്ന മനസ്സിലാക്കാം സബ് കോൺഷ്യസ്. ഒന്ന് ഉറങ്ങുമ്പോഴേക്ക് സബ് കോൺഷ്യസിലേ വന്ന ഈ മുഴുവൻ സന്തോഷത്തിന്റെയും എനർജിയുടെയും ചിത്രങ്ങൾ ഇയാളുടെ ഉള്ളിൽ പിക്ചറുകളായി നിൽക്കും. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിനോട് പാമ്പിനോട് കുറിച്ച് സംസാരിക്കണം, പാമ്പിന്റെ ചിത്രങ്ങൾ കാണണം, പത്രത്തിൽ ചരമവോളങ്ങൾ നോക്കണം. ഇതെല്ലാം കുട്ടിക്ക് പേടിയായിരുന്നു നേരത്തെ. കഴിഞ്ഞ
ഇയാളൊരു ഒരു ഒരു മാസ്റ്ററാണ്. കേരളത്തിലെ പിന്നെ എഡ്യൂക്കേഷൻ ബോർഡില്, കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡില് പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്. ഏതോ യൂണിവേഴ്സിറ്റിയില് ഈ കറസ്പോണ്ടൻസ് കോഴ്സ്, സൈക്കോളജി കറസ്പോണ്ടൻസ് കോഴ്സില് പഠിപ്പിക്കുന്ന ഒരാളാണ്. എന്നൊക്കെ മൂപ്പര് തന്നെ പറയുന്നുണ്ട് അയാളെ പറ്റി. മുഹമ്മദ് അലിന്നോ എന്താണ് പേര്, മുഹമ്മദ് അലി മാസ്റ്റർ എന്നോ എന്താണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാളടുത്ത് +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി ചികിത്സക്ക് കൊണ്ടുവന്നു. ലാസ്റ്റ് ഇയാളടുത്തേക്ക് വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു? ടൈം ലൈൻ തെറാപ്പി വഴി കുട്ടിയെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി. പച്ച മലയാളത്തിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? ക്ലിയർ ആയിട്ട് കിട്ടും. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഇയാള് കുട്ടിയോട് എന്താ ചോദിച്ചത്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെളിച്ചമാണോ ഇരുട്ടാണോ? കുട്ടി പറഞ്ഞു, അരന്റെ വെളിച്ചമാണ്. ഏത് ഭാഷയിലാണ് കുട്ടി പറഞ്ഞത്? കഥയിൽ ചോദ്യമില്ല. പ്രോഗ്രാമിംഗ് ആൻഡ് റീപ്രോഗ്രാമിംഗ് പോലെയാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ വൈറസ് വന്നാൽ എന്ത് ചെയ്യും? ആന്റിവൈറസ് ഡെലീറ്റ് ആക്കി കളയും അല്ലെ? പിന്നെ അല്ലെങ്കിൽ മാറ്റിയിട്ട് വേറെ പ്രോഗ്രാം ഇട്ട് കൊടുക്കും. ഇതേമാതിരി കുട്ടിയുടെ മനസ്സിൽ എന്താക്കി? ആ പാമ്പിന്റെ പേടിയെ മാറ്റിക്കളഞ്ഞു, ഡെലീറ്റ് ആക്കി, റീപ്രോഗ്രാം ചെയ്തു. എന്നിട്ട് 17 വയസ്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല ഗർഭപാത്രത്തിൽ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു എന്നാണ് അയാൾ പറയണത്? ധൈര്യം, മനോശക്തി, ആ കുട്ടിക്ക് വേണ്ടുന്ന റിസോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുത്തു എന്ന്. നിങ്ങൾ എന്തിനാ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണത്? അയാളെ വിളിക്ക്, കുട്ടീനെ ടൈം ലൈൻ തെറാപ്പിയിൽ ഉമ്മാനെ ഗർഭപാത്രത്തിൽ കൊണ്ടുപോകട്ടെ, റിസോഴ്സുകൾ ആഡ് ചെയ്യട്ടെ. എന്തിന് ട്യൂഷന് പറഞ്ഞേക്കണം? എന്തിന് സ്കൂളിൽ പറഞ്ഞേക്കണം? കുട്ടിനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്ക്, പാസ്സാക്കിക്ക്, പറ്റുമോ? ഇയാളീ പറഞ്ഞ പോലെയാണ് ഈ നടക്കണ്ടേ? എന്തൊക്കെ പച്ച കളവുകളാണ് പറയണത്? ഇത് ഇതുകൊണ്ട് ഇയാള് പറഞ്ഞതല്ല. ഇയാള് ശിഷ്യനാണ്, ഗുരു ഇതിലും വലുതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഗുരു പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ ഡിസൈനിങ് ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട് ഇവർക്ക്. അതാണ് ഗുരു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരാണല്ലോ, ഗ്രിൻഡറും അതേപോലെ തന്നെ രണ്ടുപേരാണ്. അല്ല, ഗ്രിൻഡർ പിന്നെ ഇതാണ് എന്താ പറയാ, ലിംഗ്വിസ്റ്റിക് പ്രൊഫസറായിരുന്നു. മറ്റാള് ആ മാത്തമാറ്റിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഇന്റർവ്യൂല്, ഗീന എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ നമ്മളെടുത്തുണ്ട്. ഇന്റർവ്യൂവിൽ പച്ചയായി പറഞ്ഞ കാര്യമാണ്, നെറ്റിലൊക്കെ കിട്ടുന്ന കാര്യമാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ ആളുകളെ ഹിപ്നോട്ടിക് റിഗ്രഷൻ, എന്താ ഹിപ്നോട്ടിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസിലൂടെ പിൻകാലത്തേക്ക് കൊണ്ടുപോവുക. ടൈം ലൈൻ, ടൈം ലൈൻ അയാളല്ല പേര് കൊടുത്തത്, വേറെ ആളാണ്. ഇയാളെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. മൂപ്പര് അതിനെ വേറെയാണ് പേര് പറയണത്, ഹിപ്നോട്ടിക് റിഗ്രഷൻ എന്നാ പറയണത്. പിന്നിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ വളരെ യുവത്വമുള്ളവരായി എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ യുവത്വത്തെ അവിടെ തന്നെ നിലനിർത്തിയാൽ എങ്ങനെയിരിക്കും? നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ ആ യുവത്വത്തെ അവിടെ തന്നെ നിലനിർത്തുകയും പ്രായത്തെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ആളുകൾ വളരെ ഉഷാറായിട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ കണ്ണട വയ്ക്കാൻ തുടങ്ങിയത് 25-ാമത്തെ വയസ്സിലാണ് എന്ന് വിചാരിക്കുക. അയാൾ പറഞ്ഞ ഉദാഹരണമാണ്. നിങ്ങൾ ആ ഹിപ്നോട്ടിക് റിഗ്രഷനിലൂടെ നിങ്ങളെ കണ്ണിന്റെ ഏറ്റവും ഭംഗിയായ കാഴ്ചയുള്ള പ്രായത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങളുടെ കണ്ണിനെ ആ പ്രായത്തിൽ നിലനിൽക്കും, ശരീരത്തെ മുഴുവൻ ഈ പ്രായത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ റിഗ്രഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണട ഒഴിവാക്കാം, കണ്ണട ഒഴിവാക്കാം. പച്ച നല്ല സുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ്, ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഹിപ്നോട്ടിക് റിഗ്രഷൻ ഞാൻ ചോദിക്കട്ടെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിൽക്കുമോ റിഗ്രഷൻ? നിൽക്കുന്നില്ല എന്നുള്ളതാണ് രവിശങ്കർ പറയുന്നത്. രവിശങ്കർ പറയുന്നത്, രവിശങ്കറിന്റെ അതുമാതിരി 3 കോഴ്സാണ്. ലാസ്റ്റത്തെ കോഴ്സില് മുൻകാല ജന്മത്തിലുള്ള അനുഭവം പറയും. ഉമ്മാന്റെ ഗർഭപാത്രം വിട്ട് എവിടേക്ക് പോയി? മുൻകാല ജന്മത്തിൽ. അവരുടെ വിശ്വാസം എന്താണ്? പല പല ജന്മങ്ങളായി ജനിക്കുന്നതാണല്ലോ. മുൻ ജന്മത്തിലുള്ള ഇയാളുടെ അനുഭവം ഇയാള് പറയും. അതാണ് അയാളുടെ എന്റെ തെറാപ്പി. കാഹിനികളുടെ തെറാപ്പി എന്താ? വരാൻ പോണത് പറയും. അപ്പൊ ടൈം ലൈൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടുണ്ട്. നാളെ ഇവര് പറയും, വരാൻ പോകുന്നത് പറയും. അപ്പൊ നിങ്ങൾ ഇവിടെ പോയി കിടക്കും. പിന്നെ ടൈം ലൈൻ തെറാപ്പി എന്ന് പറയാൻ പറ്റുമോ? വരാൻ പോകുന്നു പറയാൻ പറ്റുന്നാണ് പറയണത്. ഒരു വരവരച്ചാൽ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ, ഇങ്ങോട്ടും ഇല്ല. അതിന് നടുക്കല്ലേ 0, പ്ലസും മൈനസും ഇല്ലേ? തെളിവെന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ ഫിസിക്സ് ശാസ്ത്രകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് തെളിവിലും കൂട്ടാൻ പറ്റും. ഇങ്ങനെ ആൾക്കാരെ പൊട്ടിച്ചാക്കുകയാണ്. മോഡലിംഗ് ഞാൻ നിങ്ങളെ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റിംഗ് ബിഹേവിയർ, സ്വഭാവത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് മാജിക് എബിലിറ്റീസ്, ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഐൻസ്റ്റീനിന്റെ ബുദ്ധി കോപ്പി അടിച്ചു കൊടുക്കുന്നു, പിന്നെ അയാൾ മാജിക് അബിലിറ്റീസ് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. ആ ഒരു 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 കഥാപാത്രം മാത്രമായ ഷെർലക് ഹോംസിനെ വരെ കോപ്പി അടിക്കാനാണ് പറയുന്നത്, അവരെഴുതി വെച്ചിട്ടുള്ളതാണ്, പുസ്തകങ്ങൾ തെളിവുണ്ട്. ഡിസൈൻ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് വഴി നിങ്ങളെ പിൻപ്രായത്തിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പാസ്റ്റ് ലൈഫ് വിഷ്വലൈസേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്നാണ് ആര് പറയുന്നത്. പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മത്തിലെ എക്സ്പീരിയൻസ് വരെ കാണാൻ പറ്റുന്നതാണ് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നത്. ഇനി ഇവർക്ക് കുറെ അവകാശവാദങ്ങളുണ്ട് NLP എന്തിനൊക്കെ. കുറേ സാധനം നേരത്തെ മൗലവി വായിച്ചു, ഒരാളെ പരസ്യത്തിന് അല്ലെ, ആർക്കൊക്കെ എന്തിനൊക്കെ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവരുടെ ആളുകൾ പറയുന്നത് NLP സ്ത്രീകൾക്ക് സ്തന വലിപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മുടി കൊഴിഞ്ഞുപോയി കഷണ്ടി പോലെ വരുന്നുണ്ടെങ്കിൽ റീഗ്രോത്ത്, വീണ്ടും മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. NLP പ്രാക്ടീഷനായിട്ടുള്ള ഗോഡ് ഗുഡ് മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഓഡിയോ റെക്കോർഡിംഗ് വെക്കുന്നുണ്ട്. സ്വിഷ് പാറ്റേൺ വഴി എങ്ങനെ ഞാൻ പറയാ, സ്ത്രീകളിൽ കൊണ്ട് ഞാൻ പറയണില്ല. ക്യാൻ ഡു റിപ്പ, ഇനി എന്താ പറയുന്നത്, DNA റിപ്പയർ ചെയ്യാൻ സാധിക്കും. DNA റിപ്പയർ ചെയ്യാൻ, DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, എന്താ നമ്മളുടെ ജീൻ, ജീനിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്, ജീൻ എന്ന് പറയില്ലേ ജനിതക ശാസ്ത്രം അല്ലേ, ജീനിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ഉണ്ട്, പിന്നെ RNA ഉണ്ട്, റൈബോ ന്യൂക്ലിക് ആസിഡും ഉണ്ട്. അത് തൈമിൻ, അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറയുന്ന ചില പ്രോട്ടീനുകൾ പല രീതിയിൽ കോമ്പിനേഷനിൽ വരുമ്പോഴാണ് ജെനറ്റിക് കോൺസ്റ്റൻസ് വരുന്നത്. അങ്ങനെയാണ് ഒരാളെ ജീന്, ആ ജീൻ അനുസരിച്ചാണ് സ്വഭാവം, പ്രകൃതിയും, കണ്ണിന്റെ നിറം, കൈയിന്റെ നിറം, പാപ്പാനെ പോലെ, ഉമ്മാനെ പോലെ, വലിപ്പാനെ പോലെ എന്നൊക്കെ പറയണമെന്നല്ലോ. ആ ജീൻ, ആ ജീനിന്റെ ഘടനയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ക്യാൻസർ രോഗം മാറ്റാൻ പറ്റും, എയ്ഡ്സ് രോഗം മാറ്റാൻ പറ്റും, കണ്ണട മാറ്റി വെക്കിപ്പിക്കാൻ പറ്റും, എല്ലാ പരിപാടിക്കും പറ്റും. പണ്ട് അഷ്ടവർഗ വായുവിളിക എന്ന സാധനം ഉണ്ടായിരുന്നു, കേട്ടിരുന്നു നിങ്ങൾ. ആ റോട്ടിൽ കൂടെ ഇങ്ങനെ, ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്, ഒരു പഴയ കാറിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോവും, എല്ലാ രോഗത്തിന്റെ പേരും പറയും, ഒരു ഡസൺ രോഗത്തിന്റെ പേര് പറയും, എന്നിട്ട് പറയും അഷ്ടവർഗ വായുഗുളിക. അടുത്ത് വേറൊരു ഡസൺ രോഗത്തിന്റെ പേര് പറയും, എന്നിട്ട് പറയും അഷ്ടവർഗ വായുഗുളിക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ഇതേ ഒരു സംഗതി അഷ്ടവർഗ വായുഗുളികയുടെ മോഡേണൈസ്ഡ് സലായി പറഞ്ഞ മാതിരി കോട്ടിട്ട വെർഷൻ ആണെന്ത് NLP. അവര് പറയുന്നതാണ്, നമ്മളാരും പറയണതല്ല, നിങ്ങൾ നോക്കിക്കോളൂ അവരെ സൈറ്റിൽ കയറിയിട്ട്. ജസ്റ്റ് ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അവര് പറഞ്ഞത്, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ ടൈപ്പ് ചെയ്തത് കൂടിയല്ല. ദെൻ ഇനി ഇവര് പറയുന്ന ഒരു കാര്യം ഏറ്റവും ഗൗരവതരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, There is no literally limit, no limit. ഒരു ലിമിറ്റും അതോ ഒരു അതിർവരമ്പും ഉണ്ടാവുകയില്ല. What we can do, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിന്, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായി ലോകത്തൊന്നും ഉണ്ടാവുകയില്ല. എങ്ങനെയാണെങ്കിൽ, as we begin to harness the great power called consciousness, നമ്മുടെ ബോധമനസ്സിന്റെയും അബോധ മനസ്സിന്റെയും ഒക്കെയുള്ള ശക്തിയുടെ കടിഞ്ഞാൺ, അത് നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാൺ നമ്മൾ കയ്യിലെടുക്കാൻ നമുക്ക് കഴിഞ്ഞു, അത് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്, അത് മുഴുവനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാനാകാത്ത ഒരു കാര്യവും. ലിറ്ററലി എന്നാണ്, ലിറ്ററലി എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ എന്ന്, യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല, വെറും കഥ പറയല്ല, ഉണ്ടാവുകയില്ല എന്നാണ്. എന്തിനും പറ്റും എന്നാണ് പറയുന്നത്, എന്തിനും പറ്റും. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസവുമായി നിങ്ങളൊന്ന് വെച്ചു, കദർ എവിടെ പോയി, കല എവിടെ പോയി, എന്നിട്ട് പറയുന്നതാണ് ഇത് ഫിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് പറഞ്ഞത് റിച്ചാർഡ് ബാൻഡ്ലർ ആണ്. റിച്ചാർഡ് ബാൻഡ്ലർ നേരത്തെ പറഞ്ഞ ഗിന എന്ന് പറയുന്ന പെണ്ണുമായി നടന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ വാചകമാണത്. അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത് ഷാമാനിസത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എന്താണ് ഷാമാനിസം, കേട്ടാ വിചാരിക്കും കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനമാണെന്ന്. ഷാമാനിസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾ നേരെ ഇങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറബിലിക്കാക്കിയാൽ സിഹിർ നർത്തം, ഭാഷ റഷ്യനാന്നേ ഉള്ളൂ. ഷമാൻ എന്ന് പറഞ്ഞാൽ സാഹിർ, എക്സോസിസ്റ്റ് അല്ലെ, അല്ലെ സോഴ്സറർ എന്നൊക്കെ പറയും, അതായത് സാഹിർ. എന്താണ് ഷാമാനിസത്തിന്റെ പ്രിൻസിപ്പിള്? നിങ്ങളിലുള്ള സ്പിരിറ്റും നിങ്ങൾക്ക് പുറത്തുള്ള സ്പിരിറ്റുമായി നിങ്ങൾക്ക് സംവദിക്കാം. ഇതിനിടയിലുള്ള മധ്യവർത്തി മാത്രമാണ് ആര്? ഷമാൻ. ആ ഒരു പരസ്പര കൊടുക്കൽ വാങ്ങലിലൂടെ നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കും. പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. ശാമാനിഷം അടിച്ചു നോക്കിയാൽ മതി. ആ ശാമാനിഷത്തെക്കുറിച്ച് റിച്ചാർഡ് ബാൻഡലോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകം വകതിരിവൊന്നുമില്ല, ഇത് ആളുകൾക്ക് അസുഖം മാറിയാൽ മതി. കാരണം ന്യൂ ഏജ് മൂവ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രോഗം മാറിയാൽ മതി, അലോപ്പി തന്നെ വേണമെന്നില്ല, ഹോമിയോ വേണമെന്നില്ല, സിഹറും ചെയ്യാം, കുഴപ്പമില്ല. അതാണ് തത്വം. ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, കന്നഡ മാറ്റാം, സിസോഫീനിയ മാറ്റാം, ഫോബിയ മാറ്റാം, ഒസിഡി മാറ്റാം, ഡിപ്രഷൻ മാറ്റാം, PTSD മാറ്റാം. PTSD മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് ഞെട്ടിപ്പോയി. PTSD എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഈ കൂടുതൽ ഉണ്ടാവുകയായിരിക്കാണ് പട്ടാളക്കാർക്കാണ്. അതായത് വലിയൊരു വിപത്ത് വന്നു കഴിഞ്ഞാൽ, വലിയൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ആ ഇതിങ്ങനെ ഓർമ്മ വരും. എന്നിട്ട് ഭയങ്കര പേടിയും കാര്യങ്ങളായിട്ട് ഇവരിങ്ങനെ മുക്കിൽ കൂടും. അപ്പൊ ഈ പട്ടാൾക്കാർ എപ്പോഴും എവിടെയാണ്? യുദ്ധമുഖത്താണ്. ബോംബ് വീഴും, മുമ്പിൽ ഒരാൾ മരിക്കും, അല്ല എല്ലാം സംഭവിക്കും. ഇവർ ചിലപ്പോൾ സ്ലിം ചാൻസ് പെട്ടെന്ന് മെല്ലാൻ രക്ഷപ്പെട്ടതാവും. ഇവർക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ മനസ്സിൽ സിനിമ പോലെ വന്നുകൊണ്ടിരിക്കും. മറ്റേക്ക് ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റാണ് കൊടുക്കുക. വളരെ എളുപ്പത്തിലൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മരുന്നൊക്കെ കൊടുക്കണം, ഇതടക്കം കൊടുത്തിട്ട് ചികിത്സ മാറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രീതികൾ അതാണ്, ചികിത്സാ രീതി പറഞ്ഞാണ്. എന്നാൽ ഇവരിങ്ങനെ വല്ലാണ്ട് വീമ്പിളക്കിയപ്പോ അമേരിക്കൻ ഗവൺമെന്റ് മിലിട്ടറിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് റിസർച്ച് നടത്തി. എന്നിട്ട് പറഞ്ഞത് പമ്പന വിഡിത്തരമാണ്, തനി പൊട്ടത്തരമാണ്, നടക്കൂല എന്ന് അതിനും റിസർച്ച് പേപ്പറുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ്, ഡി അഡിക്ഷൻ ഭയങ്കര വിറ്റാണ്. കാരണം എന്താണ്? ബാൻഡ്ലറുടെ പണി മയക്കുമരുന്ന് കച്ചവടമാണ്. അയാൾ മയക്കുമരുന്നിന് അഡിക്റ്റാണ്. അയാളോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഡി അഡിക്ഷൻ തെറാപ്പിയുള്ള ആളല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അഡിക്ഷൻ ഒന്ന് മാറ്റിക്കൂടെ? മാറ്റാവുന്നതേ ഉള്ളൂ, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ടൈം ലൈൻ തെറാപ്പി ചെയ്ത മൂപ്പരോട് ചോദിച്ചു, പറഞ്ഞു എന്റെ അടുത്ത് തെളിവൊന്നുമില്ല, പക്ഷെ ഞാനതങ്ങനെ കാണാറുണ്ട്. അയാൾ പറയണ്ട, ഐ ഹാവ് നോ എവിഡൻസ്, ഐ ഹാവ് നോ പ്രൂഫ്, ബട്ട് ഐ ഹാവ് സീൻ. മൂപ്പർ കണ്ടിട്ടുണ്ട്. അതാണ് എന്തെന്ന് സ്ട്രക്ചർ ഓഫ് പേരെന്താണ്? എക്സ്പീരിയൻസ്, അനുഭവ സാക്ഷ്യം, അത്രേ ഉള്ളൂ അവർ പറഞ്ഞു തന്നെ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, വേ ഓഫ് ലൈഫ്, ജീവിത മാർഗമാണ്. ഇതാണ് പ്രശ്നം, ഇതാണ് ന്യൂ ഏജുകാരുടെ പ്രശ്നം. നിലവിലുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി പുതിയ ഒരു ജീവിത മാർഗരേഖയുണ്ടാക്കുക. അത് എല്ലാ ഫീൽഡിലും, മതത്തിലും, സയൻസിലും, ട്രീറ്റ്മെന്റിലും, എല്ലാത്തിലും ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്. ഒരു ഒരു പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, തലവേദന ഉണ്ടോ എന്നെ വിളിക്കൂ, ഫോൺ ചെവിയിൽ വെക്കൂ, ഉണ്ടാണ്ട് കുറച്ചു നേരം ഫോൺ വെച്ചോളൂ, തലവേദന മാറി. റൈക്കി, ഡിസ്റ്റന്റ് ഹീലിംഗ്. ആൾ അമേരിക്കയിലാണ് ഇരിക്കുന്നത്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. എന്റെ ഒരു കൂട്ടുകാരന്റെ മോനെ ചികിത്സിച്ചതിന്റെ മെസ്സേജ് വന്നപ്പോ ഞാൻ വായിച്ചത് ഞെട്ടിപ്പോയി. വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഗ്ലാസ് ലേശം വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പിടുക, പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് നെല്ലെടുത്ത് വെക്കുക, തെക്കേ ഭാഗത്തെ ജനൽ അടയ്ക്കാൻ പാടില്ല. ട്രീറ്റ്മെന്റാണ്, കുട്ടി സ്കൂളിൽ പോകാത്തതിന്. കുട്ടി രോഗം എന്താണ്? കുട്ടി സ്കൂളിൽ പോകില്ല. ട്രീറ്റ്മെന്റ് എവിടെ നിന്നാണ് വരുന്നത്? അമേരിക്കയെന്ന്. ബാപ്പ എവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഡോളർ അയച്ചു കൊടുക്കുകയാണ്. ചികിത്സ എന്താണ്? ഇതാണ്. ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരാണ്. ഡിസ്റ്റന്റ് ഹീലിംഗ്, ഇതൊക്കെ നടക്കാറുണ്ട്. ദെൻ അൺലിമിറ്റഡ് പവർ ക്യാൻ ഗെയിൻ ഫ്രം NLP. നിങ്ങൾ നോക്കോളൂ, ഏതൊരു ആളുടെ ഇവരുടെ പരിപാടിയിൽ നിങ്ങൾ നോക്കോളൂ, ഒരു വാക്കുണ്ടാവും, നിങ്ങൾക്ക് ഉള്ളിലുള്ള മഹാശക്തിയെ, ഭയങ്കരമായ ഊർജത്തെ നിങ്ങൾക്ക് നേടാനുള്ള വഴിയാണത്. ആരും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാം, പക്ഷെ ചില നിബന്ധനകളുണ്ട് എന്ന് മാത്രം. തിരുവനന്തപുരത്ത് നടന്ന മൊയിനുദ്ദീന്റെ പരിപാടിയിൽ ഞാൻ പറഞ്ഞ വാചകമാണ് പറഞ്ഞത്. എന്തും നേടാം എന്നുള്ളതിന് ഉപമയായിക്കൊണ്ട്, എക്സാമ്പിൾ ആയിക്കൊണ്ട് ടോണി റോബിൻസ് എന്ന് പറയുന്ന മൊയിനുദ്ദീന്റെ ഗുരു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കേട്ടോ എന്റെ ഗുരുവാണെന്ന്. അതുകൊണ്ട് അപ്പൊ ഏറ്റവും പുതിയത് ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലീഫ്ലെറ്റില് ടോണി റോബിൻസിന്റെയും മൂപ്പരുടെയും കൂടി ഫോട്ടോ വെച്ചിട്ട് എന്റെ ഗുരുവാണെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയ അദ്ദേഹത്തിന്റെ ഏറ്റവും ഭംഗിയായ പരിപാടി എന്താണ്? അദ്ദേഹത്തിന്റെ പരിപാടിയിൽ 7000, 8000, 10000 ആളൊക്കെ പങ്കെടുക്കും. ഒന്നും രണ്ട് ആൾക്കാരൊന്നുമല്ല, $3000 ഒരാൾക്ക് പൈസ എന്തോരം ഉണ്ടാക്കും നോക്കിക്കോളി. മൾട്ടി ബില്യൺ ഡോളർ തെറാപ്പി എന്നാണ് അമേരിക്കക്കാർ ഇതിനെ വിളിക്കുന്നത്. നാസി ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് ജർമ്മൻകാർ വിളിക്കുന്നത്, നിരോധിച്ചു ജർമ്മനിയിൽ. അയാളുടെ പരിപാടി എന്താണ്? ഈ 8000 ആളും തീയിക്കൂടെ നടക്കണം. ഫയർ വാക്കിംഗ്, നല്ല പേരാണ് ഫയർ വാക്കിംഗ്. തീയിന്റെ കണലുണ്ടാക്കിയിട്ട് പണ്ടിന്റെ വീടിന്റെ അടുത്തൊരു അപ്പുണ്ണിസ്വാമി ഉണ്ടായിരുന്നു, ഇയാള് തീ കൂടെ നടക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ കൊല്ലും നടക്കും, കൂളായിട്ട് നടക്കും. സ്വാമി എന്ന അമ്പലത്തിൽ തുള്ളുന്ന ആളാണ്, അയാൾ മരിച്ചു, ഇപ്പൊ അയാളെ മോഹൻ ചെയ്യുന്നുണ്ട്. ഈ സാധനം അമേരിക്കയിൽ കൂട്ട് സൂട്ടിട്ടിട്ട് 10000 കളക്കാരൊക്കെ നടക്കുകയാണ്. 2016 June 24 100,000 ആൾക്കാർക്ക് പൊള്ളലേറ്റു. അപ്പൊ ന്യായവാദം എന്താണ്? 8000 ആളിൽ 100 ആൾക്കല്ലേ പൊള്ളിയിട്ടുള്ളൂ. അപ്പൊ എന്തിനത് നടത്തുന്നത്? തീയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ പിന്നെ ഒരു തീയും പ്രശ്നമല്ല, ഒന്നും എല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ആരെടുത്തു നിന്നാണ് ഒരു കാര്യം ദീനെ പഠിക്കുന്നത് പോലെ തന്നെയാണ് ദുനിയാവ് പഠിക്കുന്നത്? നിങ്ങൾ നോക്കണം എവിടുന്നാ പഠിക്കണതെന്ന്, എന്താ പഠിക്കണതെന്ന്. എനർജി നൈദർ ബി ക്രിയേറ്റഡ്, അല്ലെ? എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല, നോർ ബി ഡിസ്ട്രോയഡ്. എനർജി നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയഡ് എന്ന് നമ്മൾ പഠിക്കും. ഫിസിക്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിന് പറയാൻ പറ്റിയ വാക്കാണോ? സൃഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാത്ത സംഗതിയാണ് ഊർജം എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയത്? അപ്പൊ ആഡ് ചെയ്യണം, ബൈ ക്രിയേഷൻസ്, സൃഷ്ടികൾക്ക് പറ്റൂല. സൃഷ്ടികൾക്കല്ലേ പറ്റാത്തതുള്ളൂ. നമ്മളെടുത്തുനിന്നുള്ള യുക്തിവാദം നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താണ്? വലിയ പ്രഭാഷകനായിട്ടുള്ള ഒരു മനുഷ്യനോട്, വലിയ 10,000 ദാവത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനോട് ചോദ്യം ചോദിച്ചു, പഠിച്ചു മെലിഞ്ഞ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമോ? എന്താണ് ചോദ്യം? പഠിച്ചു മെലിഞ്ഞ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ ഇയാള് പറഞ്ഞ മറുപടി എന്താണ്? അള്ളാഹു അങ്ങനെ സൃഷ്ടിക്കൂല. മറുപടി എന്താണ്? എന്നിട്ട് പുസ്തകം, അള്ളാഹുവിന് പറ്റാത്ത 1000 കാര്യങ്ങൾ. നഊദു ബില്ലാ. തീയിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? തീയ് പൊള്ളുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഇബ്രാഹിം നബിക്ക് സംബന്ധിച്ച് തീയുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? ഇബ്രാഹിമിന് തീയ് തണുപ്പായി. തണുപ്പുള്ള തീയിനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞു എന്നത് ഖുർആനിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തടിച്ചു വലിച്ച മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇത് ഉദാഹരണം വെച്ച് പറയേണ്ട എത്ര ബുദ്ധി വേണോ? എത്ര 10,000 സ്റ്റേജ് പോകണോ? സ്കൂളിൽ മദ്രസയിൽ പഠിച്ച പോരെ? രണ്ടാം ക്ലാസ് വരെ. പക്ഷെ നമ്മൾ യുക്തിവാദികളാണ്. അപ്പൊ നമ്മളിപ്പോഴും യുക്തിക്കാ ചിന്തിക്കരുത്, മതവാദികളല്ല, യുക്തിവാദികൾ, മതയുക്തിവാദികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജാതി സംഗതിയിൽ ചെന്നപ്പെടുന്നത്. NLP ഒരു കാര്യം അവിടെ എഴുതിച്ചിട്ടുള്ളതാണ്, an invitation to inner peace. എന്താ ഇന്നർ പീസ്? മനസമാധാനം ഒന്ന്. മനസമാധാനം ആന്തരിക സമാധാനത്തിനുള്ള ക്ഷണം. ഏതാണ്ട് ഒരു കുത്തുബക്കല്ല വിളിക്കുന്നത്, ഒരു ദർശനല്ല വിളിക്കുന്നത്, എനിക്ക് വിളിക്കണത് NLP. ആരുടെ നിന്നാണ് ആന്തരിക സമാധാനം പഠിക്കേണ്ടത്? ജൂതന്റെ തിയറിയിൽ നിന്നും. ജീവിത വിജയത്തിന് NLP, ജീവിത വിജയത്തിന്. അപ്പൊ വിചാരിക്കും, ആൾക്കാർ വിചാരിക്കും, മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് NLP എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് ജീവിത വിജയം കിട്ടുമോ? എന്താണ് ജീവിത വിജയം? ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കലാണോ ജീവിത വിജയം? എന്താണ് ഫൗസുൽ അലീം, അല്ലെ? മഹത്തരമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്? ഇവിടുക്കാണ് നമ്മൾ ഓടുന്നത്, അല്ലേ? അള്ളാഹു ഈ ന്യൂ ഏജ് പിന്നെ ഇത് മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവരടുത്ത് ഒരുപാട് പരിപാടികളുണ്ട്, അതിൽപ്പെട്ട ഏറ്റവും വലുതാണ് ഹിപ്നോതെറാപ്പി. അതുപോലെ തന്നെ റിക്കവേർഡ് മെമ്മറി. നേരത്തെ ആൾ പറഞ്ഞില്ലേ കുട്ടിയെ വീണ്ടും ജനിപ്പിച്ചു എന്ന്, റീബർത്ത്, കുട്ടിയെ വീണ്ടും തിരുത്തി, റീപാരന്റിങ്, ഇതിനൊക്കെ പേരുണ്ട്. വെറുതെ അല്ല അയാൾ പറയണത്, ഇതിനൊക്കെ ഇവർക്ക് പേരുകളുണ്ട്. എനർജി ബ്രീതിങ്, ഊർജം വലിക്കുക, അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ, ഒരുപാട് സാധനമുണ്ട്. അയാളെ ആ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ ഗർഭാത്രത്തിൽ കൊണ്ടുപോയത്, അയാളുടെ പ്രസംഗം ബാക്കി കൂടി കേട്ടാൽ അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ആശയത്തെ നമുക്ക് തിരുത്താം, നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ആളെ ഡെലീറ്റ് ചെയ്തിട്ട് ഇഷ്ടമില്ലാത്ത ആളെ കയറ്റാം, ഇഷ്ടമില്ലാത്ത ആളെ ഡെലീറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആളെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയേണ്ടയാള്. നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളെ തിരുത്താം NLP വഴി എന്ന് പറയേണ്ടത്. അപ്പൊ എന്താണ് പറ്റാത്തത്? പിന്നെ എവിടെയാണ് അവിടെ റബ്ബുള്ളത്? എവിടെയാണ് അവിടെ ദീനുള്ളത്? എന്നാലോ ദീനി പശ്ചാത്തലത്തിൽ ആൾക്കാർ ദുആയും ദിക്റും ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. ഈ ന്യൂ ഏജ് മൂവ്മെന്റിൽ ഒരുപാട് സംഗതികളുണ്ട്. അതിൽ ഒന്നാണ് സൈക്കോ കൈനസിസ്. രണ്ടു തരം കൈനസിസ് ആണുള്ളത്, ഒന്ന് സൈക്കോ കൈനസിസും ഒന്ന് ടെലി കൈനസിസും. സൈക്കോ കൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച്, ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഭാഷയിലാട്ടോ, അല്ലാതെ ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ മനസ്സുപടിയൊന്നും വിചാരിക്കാൻ നമുക്കറിയില്ല, അള്ളാഹു നമുക്കറിയില്ല മനസ്സിനെ കുറിച്ച്. ഏതായാലും ഇവര് പറയുന്നത് മൈൻഡിന്റെ പവർ, മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും, അതിനാണ് സൈക്കോ കൈനസിസ്. ഉദാഹരണം, ഒരു കോയിൻ മുകളിലേക്ക് ഇടും, അപ്പൊ അത് അപ്പുറം മുഴുവൻ ഇപ്പുറം മുഴുവൻ നോക്കൂലേ, അല്ലേ? ആ ടെയിൽ ഓർ ഹെഡ് അല്ലേ, ഏതാ വീഴാൻ നോക്കില്ലടോ, കുതിരയാണോ അതാണോന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചില്ലേ, അത് എവിടെയാണെന്ന് ഇയാൾക്ക് കുതിരയാണെന്ന് മനസ്സിലാക്കി കുതിരനാക്കാൻ പറ്റുമെന്നാണ്. ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും, അതിനാണ് എന്ത് പറയുന്നത്, സൈക്കോ കൈനസിസ്. ടെലി കൈനസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലല്ല, ഒരു വസ്തുവിൽ ഇടപെടാൻ സാധിക്കും. ആയിരിക്കുന്ന ബോട്ടില് ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് ഇങ്ങനെ വായുവിലൂടെ വന്നിട്ട് ഞാനിങ്ങനെ വെള്ളം കുടിച്ചിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ വെപ്പിക്കാൻ പറ്റും, വായുവിലൂടെ ഇങ്ങനെ പറന്നു പോകാൻ സാധിക്കും. എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ശൈത്താനും പിശാചും ഒന്നും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ടാണ് നിങ്ങൾ ആ പോകുന്നത്. അതാണ് കൂട്ടിട്ട സിഹർ എന്ന് പറയുന്നത്. അങ്ങനെ പറന്നു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പേര് നല്ല ഭംഗിയുള്ള പേരാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ഒരു ഫിസിക്കൽ, ഒരു ഭൗതിക ഊർജം ഇല്ലാതെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. പിന്നെ വേറൊരു സാധനമുണ്ട്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ഒരു ജ്ഞാനം. ഏയ് എന്തായിരിക്കും അത്? അങ്ങനെ സാധനമുണ്ട് എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സിക്സ്ത് സെൻസ് എന്ന് പറയും. ESP കാർഡ്സ് എന്ന കാർഡുകളുണ്ട്, ഞാൻ ആ കാർഡ് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇൻഷാല്ലാ. മീഡിയംഷിപ്പ് എന്ന പരിപാടിയുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പിരിറ്റ്സ് ആൻഡ് ഹ്യൂമൻസ്. എന്താ സ്പിരിറ്റ് എന്നൊക്കെ? ചൈത്താൻ പിശാചിനെയും മനുഷ്യനെയും ഉപയോഗിച്ച് ഇടയിൽ തമ്മിൽ തമ്മിൽ സംസാരിപ്പിക്കുക, അതിന്റെ ഇടയിൽ ഒരുത്തം നിൽക്കുക, അവനാണ് തെറാപ്പിസ്റ്റ് അല്ലേ. അവനെന്താ പറയാ, മീഡിയം. ആ പരിപാടിക്കോ മീഡിയംഷിപ്പ് എഴുതിയിട്ടുള്ളതാണ്, പുസ്തകങ്ങളിലുള്ളതാണ്. പണ്ടൊക്കെ ഇത് തുറന്നു പറയുമായിരുന്നു ഇങ്ങനെ തന്നെ, ഇപ്പൊ അത് വില പോവില്ല. അപ്പൊ എന്ത് ചെയ്യും, ടൈം ലൈൻ എന്നൊക്കെ പേര് പറഞ്ഞിട്ട് കൊളാക്കികളെ. സാമാന്യത്തിലാണ് ഈ മീഡിയംഷിപ്പ് വരുന്നത്. സെക്കൻഡ് സൈറ്റ്. എന്താ സെക്കൻഡ് സൈറ്റ്? സാധാരണയുള്ള കാഴ്ചയല്ലാത്ത മറ്റൊരു കാഴ്ച, സെക്കൻഡ് സൈറ്റ്. ദീർഘകാലം ഇപ്പോ NLP തെറാപ്പിക്ക് പോയ ഒരു സഹോദരൻ പറഞ്ഞു, കണ്ണൂരുള്ള സഹോദരൻ, നമ്മളെ മൊയ്നുദ്ദീന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു പെണ്ണിനോട്, പെണ്ണിനെ കുറിച്ച് അയാൾ പറഞ്ഞു, നാളെ ഇവൾക്ക് സംഭവിക്കും. ഒരു ഡയലോഗാണ്, നാളെ ഇവൾക്ക് സംഭവിക്കും. പിറ്റത്തെ ദിവസം ആ പെണ്ണ് തലകറങ്ങി വീഴുകയും തെറാപ്പിക്കിടയിൽ വല്ലാതെ അട്ടഹസിച്ച് കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്യാം. കരയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഉടൻ അയാള് ആയത്തോത് അദീസ് പറയുന്നു ചെയ്തു എന്നാണ്. അവർ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നവരാണ് എന്നെന്റെ ഒരു അറബില്, ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവരാണെന്ന്. അങ്ങനെ എന്തോ ഒരു എക്സ്പ്ലെ സ്വഹാബികളെ കുറിച്ച് അവരിങ്ങനെ ഈമാൻ കൂടിയിട്ട് ഇങ്ങനെ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, പശ്ചാത്താപബോധത്തോട് കൂടിയെന്ന് ഹദീസിലോ കിതാബിലോ വന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും നമ്മളത്ര പഠിക്കാത്തോ എനിക്കറിയില്ല. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർ അള്ളാഹുലേക്ക് അടുത്തടുത്തടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണിത്, അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അവരടുത്ത് ചെന്നു, ദൂരെ അവിടെ അടുത്ത് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മുഖത്തിന് മുകളിൽ മീതെ വെച്ച് എന്തോ ഇങ്ങനെ കാണിച്ചു. കുറച്ചു അവർ എഴുന്നേറ്റ് വന്നു, അവരൊക്കെ ആകെ എന്തോ മാറ്റം സംഭവിച്ചതുപോലെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കണ്ട് സാക്ഷിയായ മനുഷ്യൻ പറഞ്ഞത്. ഇതാണ് തെറാപ്പി. ഇതിന്റെ ഒന്നും വീഡിയോ വിടൂല, പക്ഷെ കിട്ടിയൊരു വീഡിയോ നമ്മളെടുത്തിട്ടുണ്ട്. വീഡിയോ കാണിക്കലും നമ്മുടെ സ്വഭാവം അല്ലാത്തതുകൊണ്ട് കാണിക്കാണ്ടാണ്. എന്താ തെറാപ്പി എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാളെ സംഭവിക്കും, ഇവന് നാളെ സംഭവിക്കും. അവനെന്താ ചെയ്യുന്നത്? ക്ലാസിന്റെ ഇടയിൽ മഴ പെയ്യുന്നു, അവൻ ഓടിപ്പോകുന്നു പുറത്തേക്ക്, മഴയത്ത് സുജൂദിൽ കിടക്കുന്നു, കൂറ്റൻ മഴ. ഇയാൾ പറയുന്ന ആൾക്കാരോട്, അയാളെ തൊടരുത്, അയാൾ സുജൂദിൽ കിടന്നോട്ടെ, അയാൾ ഭക്തി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഭക്തി? സ്വഹാബത്താരും മഴ കണ്ടിട്ടില്ലേ? നബിസല്ലാസ്വല്ലം മഴ കണ്ടിട്ടില്ലേ? എന്താണ് ഭക്തി? നമുക്ക് മനസ്സിലായിട്ടില്ല. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഇതാണ് നേരത്തെ ഈ കാണിച്ച കാർഡാണ്. കാർഡ് ഒരു ചിഹ്നത്തിൽ 5 കാർഡുണ്ടാവും, അങ്ങനെ 25 കാർഡുണ്ടാവും. ഈ കാർഡ് വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ്. ആ കാർഡിലേക്ക് നോക്കിയിരിക്കുക, എന്നിട്ട് അതിങ്ങനെ കുത്തിയിട്ട് കാണാണ്ട് പറയുക. അങ്ങനെ ഇയാൾ മൊത്തം അത് കാണാണ്ട് ക്ലിയർ ആയിട്ട് പറയും. പണ്ടൊരു മൈൻഡ് റീഡിംഗ് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു. കുട്ടികൾ പുസ്തകം അടച്ചു വെക്കും, കുട്ടി വായിക്കും കാണാണ്ട്. കണ്ണ് കെട്ടിയ കുട്ടി അടച്ചു വെച്ച പുസ്തകം വായിക്കും. 35,000 രൂപ, 50,000 രൂപ വരെ എത്തി. അപ്പത്തിന് മുതുകാട് വന്നു, മുതുകാട് സ്റ്റേജിൽ കാണിച്ചു, ഓഫീസ് കൂട്ടിപ്പോയി. അതിന്റെ അപ്പുറത്താണ് ഓജോ കാർഡ്. നേരത്തെ മോലേ പറഞ്ഞില്ലേ ഓജോ ബോർഡ് എന്ന് പറഞ്ഞില്ലേ? ആ ബോർഡാണത്. അതിലില്ലാത്ത വല്ലതും ഉണ്ടോ? നക്ഷത്രം ചന്ദ്രക്കലി ഉണ്ട്, ദീനായി. ഓജോ ബോർഡ് ദീനാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നക്ഷത്രവും ചന്ദ്രക്കലിയുണ്ട്. ഇനി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഗതി. ഒരുപാട് സഹോദരന്മാര് അതിൽ വീണുപോയിട്ടുണ്ട്. സൈക്കോതെറാപ്പിയിൽ ഒരു മെഡിറ്റേഷൻ ഉണ്ട്, പക്ഷെ മെഡിറ്റേഷൻ 15 തരമുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ട്രാൻസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് മനുഷ്യന്. സാധാരണ അവസ്ഥയല്ല. ഒന്ന് നിങ്ങൾ ഉറങ്ങുക, അത് ട്രാൻസാണ്. വേറൊന്ന്, ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്റെ ക്ലാസ് മാത്രമേ കേൾക്കണുള്ളൂ. ഫാനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങൾ കേൾക്കണ്ടേ? കേൾക്കില്ലേ? പുറത്തുനിന്ന് അവിടെ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ കേൾക്കൂലേ? നായ ഊരിട്ടേ കേൾക്കൂലേ? കേൾക്കും. അപ്പൊ നിങ്ങൾ ട്രാൻസിലല്ല, നിങ്ങൾ ശ്രദ്ധയിലാണ്, നിങ്ങൾ അവയർനെസ്സിലാണ്. ട്രാൻസിലല്ല. ട്രാൻസിലാണെങ്കിലോ നിങ്ങൾ ഒന്നും കേൾക്കില്ല, എന്നെ മാത്രമേ കേൾക്കുള്ളൂ. അതിലാണ് ട്രാൻസ്, ഒരു പ്രത്യേക തരം മയക്കം. ചുറ്റുപാടുകളെ കുറിച്ചൊരു ബോധവുമില്ലാതെ എന്തെങ്കിലും ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയ്ക്കാണ് ട്രാൻസ് എന്ന് പറയാം. അത് സെൽഫ് ട്രാൻസിൽ പോവാം. എനിക്ക് സ്വന്തം, ഞാൻ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ എന്നെ തന്നെ ട്രാൻസാക്കി കളയാം. അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം, ഒരാളുടെ ഡയറക്ഷനിലേക്ക് കേൾക്കുക ലൈവായിട്ട്. അല്ലെങ്കിൽ ഒരാളിനെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളിപ്പോൾ ശ്വാസം വലിക്കുന്നു, ആ ശ്വാസം ഇങ്ങനെ നിങ്ങളിലേക്ക് കയറി വരുന്നു, അത് നിങ്ങളുടെ ലങ്സിൽ നിറയുന്നു, അത് ഇതാ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നതായി നിങ്ങൾ അനുഭവിക്കുന്നു. ശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിന്റെ തുടിപ്പുകളാണ്. ആ തുടിപ്പുകൾ ഇതാ നിങ്ങൾ ഓരോ കോശങ്ങളിലേക്കും പോവുകയാണ്. നിങ്ങൾ അനുഭവിക്കൂ, നിങ്ങൾ അനുഭവിക്കൂ. അത് ആ കോശങ്ങളിലെത്തി. വല്ലാത്ത ഊർജ്ജമാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ശ്വാസം മാത്രമല്ല വലിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വെള്ളം കുടിക്കാറില്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്ന് ഓർത്തു നോക്കൂ. അത് നിങ്ങളുടെ ചുണ്ടുകൾ നനയുന്നു, അത് നിങ്ങളുടെ കണ്ഠനാടികളെ നനയ്ക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറയും. അപ്പൊ ഇയാൾ ഇത് മാത്രമേ കേൾക്കുള്ളൂ. ട്രാൻസിൽ പോയ ആൾക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാവുക. ആ അനുഭൂതി എന്താണെന്ന് പറയാൻ പറ്റില്ല. സാധാരണ മെഡിറ്റേഷനിൽ, സാധാരണ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സയൻസ് അത്യാവശ്യം ചെറിയൊരു വളരെ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക്, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ചെറിയ ഈ ട്രാൻസിൽ പോവാത്തൊരു മെഡിറ്റേഷൻ പഠിപ്പിക്കും. അതിലൊരിക്കലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല. ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക്, നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്ത ദിവസം ഒന്നുമില്ലേ, നന്നായി ഒന്ന് കളിച്ച് ഒന്ന് ഫുട്ബോൾ കളിച്ച് കയറിയാന്നുണ്ടാവും, ഒരു ക്ഷീണത്തിനോടൊപ്പം ഒരു സുഖം ഉണ്ടാവും അല്ലെ? അതുമാതിരി സുഖം ഉണ്ടാവും. അത് ഇതല്ല, ഇത് അവാച്യമായ അനുഭൂതി എന്ന് വേണമെങ്കിൽ നല്ല മലയാളത്തിൽ പറയാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരിത് അതിങ്ങനെ പറയിപ്പിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്, ഒരു ഓഡിയോ അയച്ചു തരാം വാട്സപ്പിൽ. ഇതാണ്ട് കേട്ടോളി, 10 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് എത്ര ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വേറൊന്നും ശ്രദ്ധിക്കരുത്, ഇതിൽ മാത്രം ശ്രദ്ധിക്കണം. അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നിങ്ങൾ ശരിക്കും പാലിക്കണം, അത് ആത്മാർത്ഥമായി പാലിക്കണം എന്ന് പറയും. അപ്പോഴാണ് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നത്. ഇയാള് ബോധമണ്ഡലത്തിൽ നിന്ന് മാറി ട്രാൻസിലേക്ക് പോവുകയാണ്. അതായത് ജനറൽ ഞാൻ പറഞ്ഞ കുറെ സമയം പോകും, സാധാരണ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ജനറലൈസ്ഡ് റിയാലിറ്റി ഓറിയന്റേഷൻ എന്ന് പറയും, ജി ആർ ഒ എന്ന് പറയും. അതായത് നിങ്ങൾ ഉറങ്ങിയിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉച്ചക്കൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങി ലീച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എന്താന്ന് ഒഴിപ്പെടുത്തണ്ടാവില്ല അല്ലേ? ആർക്കെങ്കിലും അങ്ങനെ അനുഭവമുണ്ടോ? സാധാരണ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ലീച്ച് കഴിഞ്ഞാല് എന്താ ഏതാണെന്നൊക്കെ ചോദിക്കും അല്ലേ? ഒഴിപ്പെടുത്തണ്ടാവില്ല. എന്താണ് നമ്മളുടെ ഈ ജനറലൈസ്ഡ് റിയാലിറ്റി ഓറിയന്റേഷനിലേക്ക് നമ്മൾ വന്നിട്ടില്ല, പൊതുബോധത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല, പൊതു നമ്മുടെ ചുറ്റുപാടുകൾ വന്നിട്ടില്ല. ആ ചിലർക്ക് അത് വരാനുള്ള ചെറിയ സമയത്തുള്ള ഒരു ഒരു ഇതിനാണ് അപ്പോഴുള്ള ട്രാൻസിലാണുള്ളത്. ഈ മെഡിറ്റേഷൻ കൊണ്ട്, ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്നത് ഈ ജി ആർ ഒ നഷ്ടപ്പെട്ടു പോവാണ്. ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായ ഇബാദത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടോ? ചുറ്റുപാടൊന്നും അറിയാത്തൊരു നിസ്കാരം നമസ്കാരം ഉണ്ടോ? സൂഫികൾക്കൊരു കഥയുണ്ടല്ലേ, ആർക്കാ? അലി റല്ലാവിനാണോ ഉമർ റല്ലാവിനാണോ? മുറി അമ്പുമുണ്ട് പുറത്ത്. ആ അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കാം, അപ്പോൾ അമ്പൂരിക്കോളൂ. കള്ളക്കഥയാണ്. ഇസ്ലാമിലെ നിസ്കാരം എന്താണ്? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒരു ഉപദ്രവിക്കാനും ജീവി വന്നാൽ തല്ലിക്കൊല്ലാം. അസ്സലാമു അലൈക്കും എന്നാൽ പറയാനായിട്ടാ കൈ വെക്കാം. ചുറ്റുപാട് മറന്നോനെ ഇതൊക്കെ പറ്റുമോ? എന്താണ് ഇതൊക്കെ നിലനിർത്തിയിട്ടാണ് അള്ളാന്റെ റസൂല് നമസ്കരിച്ചത്? അത്ര ഖുശുവേ ഉള്ളൂ ദീനില്? ആ പറഞ്ഞൊക്കെ ഉള്ളൂ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിസ്കാരമുള്ളൂ ഇസ്ലാമില്. എവിടുന്നാണ് ഈ മെഡിറ്റേഷൻ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിലേക്കല്ലോ ലേബലിലേക്ക് വന്നത്? നിങ്ങൾ പഠിക്കണം. ഒരു പുസ്തകമുണ്ട്, ജൂ ഇൻ ലോട്ടസ്. എന്താ ലോട്ടസ്? താമര. താമരയിലെ ജൂതൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആരെ പറ്റിയാണ്? സർമദ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. ആരാണ് സർമദ്? ഡൽഹി ജുമാ മസ്ജിദിൽ പോയാൽ മതി, ഡൽഹി ജുമാ മസ്ജിദിൽ കയറുമ്പോ അവിടെ തന്നെ നിങ്ങൾക്കൊരു മക്ബറ, എന്താ പറയാ, ജാറം കാണാം. നമ്മളവിടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ജാറം കാണാം. ആരെയാണ്? സർമദിന്റെ ജാറമാണ്. സർമദ് ആരാണ്? അദ്ദേഹം ജൂതനായിരുന്നു. അയാൾ ഇവിടെ വന്നു, ഇവിടുത്തെ അദ്വൈതവും വേദങ്ങളും കാര്യങ്ങളും പഠിച്ചു. അദ്ദേഹം പഠിച്ച കൂട്ടത്തിൽ രാജാക്കന്മാരാരാണ്? അപ്പോ മുഗളന്മാരാണ്. അങ്ങനെ നമ്മളുടെ ഒരു എല്ലാ ആളുകളും വളരെ നന്നായി അംഗീകരിക്കുന്ന ഒരു ഒറ്റ മുഗൾ രാജാവാണുള്ളത്. എല്ലാ ജാതിക്കാരും അംഗീകരിക്കണേ. അതാണ് ദീനെ ഇലാഹി ഉണ്ടാക്കിയ ആള്. എന്താണ് പേര്? അക്ബർ, ചക്രവർത്തി. ആ ദീനെ ഇലാഹിയിലെ ദീൻ ഇയാള് പഠിച്ചു, അതാണ് അയാൾ ഇസ്ലാം. അങ്ങോട്ട് ഈ വേദവും വേദാന്തങ്ങളും ദീനെ ഇലാഹിയും ജൂതന്മാരുടെ ഓൾഡ് ടെസ്റ്റമെന്റും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് മൂപ്പർ എഴുതിയൊരു പുസ്തകമാണ് ദബിസ്ഥാനെ മദാഹിബ്. ഏത് ഭാഷയാണ്? ഇറാനിയുടെ ഭാഷ, ഫാർസി ഭാഷയിലാണ്. ദബിസ്ഥാനെ മദാഹിബ്. ദബിസ്ഥാനെ മദാഹിബ് വായിച്ചപ്പോഴാണ് ജെ ബ്രൈഡ് എന്ന് പറയുന്ന ഹിപ്നോട്ടിസ്റ്റിന് എന്ത് കിട്ടിയത്? എന്താണ് മെഡിറ്റേഷൻ എന്ന് മനസ്സിലായത്. ആ മെഡിറ്റേഷനാണ് അയാൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഈ ആ മെഡിറ്റേഷനാണ് ഇയാൾ ഇസ്ലാമിലേക്ക് കയറ്റിയത്. അതാണ് നീ വലിച്ചുവിടുന്ന മെഡിറ്റേഷൻ. ഇദ്ദേഹത്തിനെ വധിച്ചത് ഔറംഗസീബാണ്. ഔറംഗസീബ് രാജ്യം പിടിച്ചെടുത്തപ്പോൾ ഇയാള് ഭയങ്കര ഫേമസ് ആണ് നാട്ടില്, സൂഫിയാണ് എന്നാണ് അയാൾ പറയുന്നത്, ജൂതനാണ് ആള്. അയാളെ വിളിച്ചു, അവിടെയുള്ള അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു, ഇയാളെ വിളിച്ചു. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ ദിക്കറ് ലാ ഇലാഹ എന്ന് മാത്രമുള്ളല്ലോ, ഇല്ലല്ലാ എന്നില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണല്ലോ, ഇത് പകുതി എന്താണ്? എന്താ നിങ്ങൾ ബാക്കി പറയാത്തത് എന്ന് രാജാവ് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ലാ ഇലാഹ എനിക്ക് ഉറപ്പാണ്, ഇല്ലല്ലയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഉപ്പറെ തലവെട്ടിയിട്ടാണ് കൊന്നത്. അയാളെ കബറാണ് ഇന്നിവിടെ ആൾക്കാര് ഡൽഹിയിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർമദാണ് എന്ത് ചെയ്തത്? ഈ മെഡിറ്റേഷൻ നമ്മളിലേക്ക് കയറ്റിയത്. ആ മെഡിറ്റേഷനിലൂടെയാണ് നമ്മളിന്ന് ഫാത്തിഹ ഓതുമ്പോൾ കാലിനടിയിലൂടെ തരിപ്പ് കയറി ശരീരത്തിലേക്ക് കയറി എന്തോ അനുഭൂതിയായി ഫാത്തിഹ ഓതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. അങ്ങനൊരവസ്ഥ നമുക്ക് വേണോ? അങ്ങനെ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു ഒരു സ്വഹാബത്തിനും പരിചയമില്ല. താബികൾക്കും തബഅ് താബികൾക്കും പരിചയമില്ല. നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. പക്ഷെ സൂഫികൾക്ക് പരിചയമുണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹിൽ നിന്നും ഇല്ലല്ലാഹിലേക്ക് എത്തുന്നില്ല. കാരണം എന്താണ്? ഇതിൽ തന്നെ കിടന്ന്, ഈ വാക്കിൽ തന്നെ കിടന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച്, അതിനെ അനുവദിച്ച്, അതിനെ ആനന്ദിച്ച്, അതിനെ അനുഭൂതി കണ്ട് അപ്പുറത്തേക്ക് എത്തുന്നില്ല എന്ന് അയാൾ പറഞ്ഞ്. അയാൾ അള്ളല്ലാന്ന് വിശ്വസിക്കുന്ന ആളല്ല, അള്ളന്റെ വിശ്വസിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞ ആശയം എന്താണ്? അയാൾ അങ്ങനെ എത്തിയിട്ടില്ലാണ്, ഇതെന്നെ അങ്ങനെ അനുഭവിച്ചിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടില്ലാണ്. സൂഫിസമാണ്, ജൂദായിസമാണ്. ശരി, മനസ്സിലായോ? പിന്നെ എന്തിനാണ് സയൻസിൽ മെഡിറ്റേഷൻ വന്നത്? ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. കാരണം കൾട്ടുകളുടെ, ഇത്തരം ഗ്രൂപ്പുകളുടെ മെഡിറ്റേഷനുകൾ സ്ഥിരമായി പോവുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും അനുഭൂതി ആസ്വദിക്കുകയും പൊട്ടിക്കരയുകയും നിലവിളിക്കുകയും കെടുന്നുള്ളുകയും എല്ലാം അനുഭവങ്ങൾ കുറെ കാലം പോയിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ അത് മുഴുവൻ ചെയ്യാൻ പറ്റൂല, കുറച്ചാലത് നിർത്തും. അപ്പോൾ മാനസിക രോഗം ശരിയായത് വരും. അങ്ങനെ വന്ന ഒരുപാട് ആളുകളെ ചികിത്സിക്കേണ്ട ഗതികേട് ഡോക്ടർമാർക്ക് ഉണ്ടായപ്പോൾ അവരുടെ അനുഭവങ്ങളുടെ പുസ്തകം വരെയുണ്ട്. ഇവർ പഠിച്ചു എന്താണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ മനസ്സിലായി, ഇവർ ട്രാൻസിൽ പോകുന്ന സമയത്ത് തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഹോർമോണുകളിൽ ഒരുപാട് ഇംബാലൻസസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അവരതിൽ നിന്നും ഒരു ഗുണം ഏറ്റെടുത്തു. തലച്ചോറിൽ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയുമെങ്കിൽ അതിനെങ്ങനെ ഗുണകരമായി ഉപയോഗിക്കാം? അങ്ങനെയാണ് ട്രാൻസ് ഇല്ലാത്ത, അതായത് മയക്കത്തിലേക്ക് പോകാത്ത മെഡിറ്റേഷൻ. അതിലൊന്നുമില്ല, നിങ്ങൾ മെല്ലനെ ശ്വാസം അകത്തേക്ക് വലിക്കുക, കണ്ണു തുറക്കാം, കണ്ണടയ്ക്കാം, നിലത്തിരിക്കാം, എവിടെ ഇരിക്കാം, ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല, പത്മാസനം ആസനം ഒന്നുമില്ല, എവിടെ ഇരിക്കുക, കണ്ണും തുറക്കാം, ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, മെല്ലനെ വലിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ശരീരം ഇവിടെ പിടിച്ചു വെക്കണം, ഒരു ആറു വരെ എണ്ണണം, മെല്ലനെ അങ്ങ് വിട്ടേക്കണം, പിന്നെ ഒരു ഒമ്പത് വരെ എണ്ണണം, വീണ്ടും ആവർത്തിക്കണം, നാലഞ്ച് തവണ ചെയ്യണം. ചെയ്താൽ എന്തുണ്ടാവും? ഒന്നുമില്ല, ഒരുപാട് ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറും. അപ്പൊ ഡിസ്റ്റൻസ് വളരെ വിദൂരതയിലിരിക്കുന്ന ഗ്രന്ഥികളെല്ലാം കൂടുതൽ ഓക്സിജൻ കിട്ടുമ്പോൾ നന്നായി പ്രവർത്തിക്കും. നിങ്ങളിപ്പോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അത് ശരിയാവണമെങ്കിൽ ഗ്രന്ഥികളൊന്ന് നന്നായി പ്രവർത്തിക്കണം, അതിന് കൂടുതൽ ഓക്സിജൻ വേണം, അത് തരുന്നു. അത് എപ്പോഴാ തെറാപ്പി? രോഗമുള്ളപ്പോഴാണ് തെറാപ്പി. നിങ്ങൾ ഫിസിയോതെറാപ്പിക്ക് എപ്പോഴാ പോവാ? വെറുതെ നടക്കുമ്പോൾ നാല് ദിവസമായിട്ട് നടക്കുമ്പോൾ പോവോ? ഇങ്ങനെ എനർജറ്റിക് ഉഷാറായിട്ട് നടക്കുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോവോ? ഇല്ല. തെറാപ്പി എപ്പോഴാ? രോഗമുള്ളപ്പോഴാണ്. രോഗമില്ലെങ്കിൽ എന്തിനാണോ തെറാപ്പി? അപ്പൊ രോഗിയോട് പറയും, നീ ഒരു മാസം ചെയ്തോട്ടാ, ഒരു പതിനഞ്ച് ദിവസം ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്ക്, രണ്ടു തവണ ചെയ്തോ, അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞപ്പം ചാരപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, കരയാനും പിടിക്കാനൊന്നും വരുന്നില്ല, എന്നാ ഇനി ഒരു റെസ്റ്റ് ചെയ്താൽ മതിട്ടോ, കുറച്ചുകൂടെ ഇനി നിർത്തിക്കോ, ഇനി ചെയ്യണ്ട. ഇതല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇങ്ങനത്തെ ആളുകളുടെ പിന്നാലെ പോയി നോക്കിക്കോളൂ. ഈ NLP യുടെയും ഇത്തരം മെഡിറ്റേഷൻസിന്റെയും പോണ ആള്, അവര് ഹരം പിടിച്ച പോലെ ഇതിന് തന്നെ എങ്ങനെയെങ്കിലും ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരും, അമേരിക്കയിൽ നിന്ന് വേണേൽ ടിക്കറ്റ് എടുത്തിട്ട് വരും, ഹരം പിടിച്ച പോലെ ഇതിന്റെ പിന്നിൽ അവർ കൂടിക്കൊണ്ടിരിക്കും. ഒരിക്കലും അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. വിട്ടുമാറിയാൽ അവർക്ക് ആകെ പ്രശ്നത്തിലായിരിക്കും. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിക്ക് വരെ ഇതിന് പോയ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പ്രശ്നമുള്ളതായി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ പറഞ്ഞ ആളെടുത്ത് OCD എന്ന് പറഞ്ഞാല് വസ്വാസ്, കഴുകന്നെ കഴുകന്നെ കുളിക്കന്നെ കുളിക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ രോഗം ഉണ്ടല്ലോ. ലോഹറിന് ഒന്നെടുക്കും, അസുഖം തീരൂല. അജാതി അസുഖമുള്ള ഒരു കുട്ടിനെ പറഞ്ഞയച്ചു, പറഞ്ഞയച്ചല്ല അവർ പോയി, ഭാര്യ ഭർത്താവും കൂടി പോയി. എനിക്ക് നേരെ അറിയുന്ന കുടുംബമാണ്, മൊയിനുദ്ദീന്റെ അടുത്ത് പോയി. ആദ്യ ദിവസം ഇവൻ തെറാപ്പി ചെയ്ത് കുട്ടിക്ക് ഏശനില്ല, ഈ പെണ്ണിന് ഏശനില്ല, ഒന്നും പറ്റണില്ല. അപ്പൊ പറഞ്ഞു, നിന്റെ മനസ്സ് ശരിയല്ല, നീ പോയിക്കോ. അപ്പഴി ആകെ ഡെസ്പായി, എന്റെ മനസ്സ് ശരിയല്ല എന്ന് ഇയാൾ എങ്ങനെ പറയാ? കൂടുതൽ അസുഖമായി ആ കുട്ടിക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞു, രണ്ടാമതും പോയി, അപ്പോഴും പറഞ്ഞു, നീ ഇയാളെ ആ പെൺകുട്ടിക്ക് സാധാരണഗതിയിലുള്ള OCD അല്ല ഉണ്ടായിരുന്നത്, കാരണം എന്റെ അടുത്ത് വന്നൊരു കേസാണ്. അതുകൊണ്ടാ ഞാൻ പറയണേ, സ്ക്രിപ്പിലോസിറ്റി എന്ന് നമ്മൾ പറയും, റിലീജിയൻ ബേസ്ഡ്, മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഒബ്സഷനാണ് രോഗം. മൂന്ന് തവണയും ആ കുട്ടിയെ മടക്കി പറഞ്ഞയച്ചു. ആ കുട്ടി അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ, സാരമില്ല, നിങ്ങളോട് ആരെങ്കിലും അവിടെ പോവാൻ പറഞ്ഞോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിംഹാൻസിൽ പോയിക്കോളൂ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, ബാംഗ്ലൂര്, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. കത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞയച്ചു. അപ്പൊ ഇവര് വീരവാദം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയണത്. അപ്പൊ ട്രാൻസിന് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള മെഡിറ്റേഷൻ സംഗതിയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കൂടുതൽ നമുക്ക് പറയാനായിട്ടുള്ള സമയമില്ല. ഏതായിരുന്നാലും ഇവരുടെയൊക്കെ അടിസ്ഥാന പരിപാടി എന്താണ്? ഹിപ്നോസിസ് ആണ്. ഒന്നുകിൽ ഗൈഡഡ് മെഡിറ്റേഷനിലൂടെയുള്ള ഹിപ്നോസിസ് ട്രാൻസ് ആണ് നടക്കുന്നത്. സാധാരണ ഡയറക്ട് ഹിപ്നോസിസിലും ട്രാൻസ് തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ വ്യക്തി മൊയിനുദ്ദീന്റെ ഒരു വളരെ പ്രശസ്തമായ പുസ്തകമാണ് എന്ത്, ബന്ധങ്ങളുടെ മനഃശാസ്ത്രം. അതിലൊരു ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു അനുഭവം എഴുതിയതിന് ശേഷം അദ്ദേഹം താഴത്ത് എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹിപ്നോട്ടിസം അനുവദനീയമല്ല. പെട്ടെന്ന് ആർക്കും മനസ്സിലാവാൻ പാടില്ല. എടോ അനുവദനീയമല്ല എന്നാണ് എന്താ അർത്ഥം? അനുവദനീയമല്ല അല്ലാന്ന് ഇസ്ലാമിക ടെർമിനോളജിയിൽ എന്താ അർത്ഥം? ഹറാമാണ് എന്നാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്, അപ്പൊ അനുവദനീയമല്ല എന്ന് എഴുതുക. മലേഷ്യയിൽ എന്റെ അനിയൻ മലേഷ്യയിൽ പോയി എന്നപ്പോ അവൻ പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഹലാൽ നോൺ ഹലാൽ. ഹലാൽ ഇപ്പോഴത്തെ നോൺ ഹലാൽ, ഹറാമെന്നല്ല. ഹറാമെന്ന് തന്നെ ആൾക്കാർക്ക് പ്രശ്നമാണ്, അപ്പൊ നോൺ ഹലാൽ, ഹലാൽ അല്ലാത്തത്. ഏയ് അനുവദനീയമല്ല. എന്തിനാണ് ഈ മലയാളം? ഇസ്ലാമിക ഭാഷയിൽ ഇത് ഹറാമാണ്. മുസ്ലിംകൾക്കൊക്കെ മനസ്സിലാവും, ഇസ്ലാമിക ദൃഷ്ടിയാൽ ഹറാമാണ് എന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കോപ്പിയിൽ എഴുതിയ മനുഷ്യൻ ഇന്ന് ഹിപ്നോസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിക്കോളൂ, അദ്ദേഹം ഒരാളുടെ തൊണ്ട അടപ്പിന് രോഗം മാറ്റുന്നുണ്ട്. മാറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കറിയില്ല. പക്ഷെ അയാൾ വർത്താനം പറയുമ്പോൾ എപ്പോഴും തൊണ്ട അടഞ്ഞിട്ട് തന്നെ നമുക്ക് മനസ്സിലാവണത്. ഒരാളെ പറ്റി അങ്ങോട്ട് പുകഴ്ത്തിട്ട് പറയും ഒരാളെ, ഇയാൾ ലോകതാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളെ പുസ്തകം മറ്റതാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ബുക്ക് വായിക്കണം എന്നൊക്കെ കണ്ട് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ പോയിട്ടാണ്ട് ഇരുന്നിട്ട് നിങ്ങൾക്കൊരു തൊണ്ടയടപ്പുണ്ടല്ലോ, കണ്ണടയ്ക്കൂ, കണ്ണടച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവ കൈ കൊണ്ട് ഇങ്ങനെ. അപ്പൊ കണ്ണടച്ച ആളുടെ മുമ്പിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച അയാൾ വല്ലതും കാണുമോ? കാണിക്കാണ്ടിരുന്ന ആൾ എന്തെങ്കിലും കാണുമോ? എന്തിനാണ് ഇങ്ങനെ കാട്ടണമെന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടോളി. ഇങ്ങനെ 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 കാട്ടിയതിന് ശേഷം തട്ടിനീപ്പിക്കും, സംസാരിക്കാൻ പറയും. അവരുടെ പെണ്ണിനെ കാണിക്കുന്നില്ല, പെണ്ണോട് നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം അവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് മൂപ്പര ശബ്ദം? അപ്പൊ പെണ്ണ് പറയണ്ടേ, ഈ ഇപ്പൊ മൂപ്പര ശബ്ദം അടിപൊളിയാണ്. പക്ഷെ അയാൾ സംസാരിക്കുമ്പോൾ ഒരടപ്പ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും എന്ത് ചികിത്സാ രീതിയാണത്? നിൽക്കോളൂ. ഈ ചികിത്സാ രീതിയാണ് ഇത് എനർജി തെറാപ്പി. നേരത്തെ പറഞ്ഞല്ലോ സൈക്കോകൈനസിസ്, ഒരു കാര്യത്തിൽ ഭൗതികമായ ഒരു മീഡിയമില്ലാതെ ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞില്ലേ സൈക്കോകൈനസിസ്? ആ സംഗതിയാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് ഇയാളോട് ഞാൻ പറയേണ്ടത് NLPയിലൂടെയുള്ള ഒരു ഊർജത്തെ ഞാൻ നിങ്ങളിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചികിത്സിച്ചത് എന്നയവൻ പറയണുണ്ട്. അങ്ങനെ ഒരു ഊർജ ചികിത്സ നമുക്ക് വേണോ? രോഗം എങ്ങനെയെങ്കിലൊക്കെ മാറിയാൽ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെണ്ണ് എന്നിട്ട് ചോദിച്ചല്ലോ, പിന്നെ ആ അപസ്മാനം ഇറങ്ങണ പെണ്ണിന്റെ അടുത്ത് പെണ്ണ് എന്താ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്ങനെയെങ്കിലൊക്കെ രോഗം മാറും, എന്തിലൊക്കെ ചെയ്തു, ഞാനും വേണേ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞോ? ക്ഷമിക്കാൻ വകുപ്പുണ്ട് ദീനിൽ. ചികിത്സിക്കണം എന്ന് നിർബന്ധം എല്ലാ കാര്യങ്ങളിലും ഇല്ല, ക്ഷമിക്കാനും വകുപ്പുണ്ട്, ചികിത്സിക്കാം. പക്ഷെ എല്ലാത്തിനും അങ്ങനെയല്ല, പലതിലും ക്ഷമിക്കുക തന്നെ വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഓർന്ന് മനസ്സിലാക്കാലോ. നബി എന്താ പറഞ്ഞത്? ക്ഷമിക്കലാണ് ഖൈർ. അടുത്ത് പറഞ്ഞ നബിയെ തുണിയൊക്കെ അങ്ങോട്ട് വിടും മാറും, അവർത്ത് വിളിവാവും, അതിന് ഞാൻ പ്രാർത്ഥിക്കാം. മറ്റേ നബിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാണ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഉദാഹരണങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ഇവിടെ നമുക്കൊന്നും ഒരു രോഗം മാറാതെ പോകരുത്. ഒരു രോഗത്തിനും ക്ഷമയില്ല, സമയവും പിടിക്കാൻ പാടില്ല. 5 മിനിറ്റ്സ് അതിലെത്ര പറഞ്ഞത്? 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് കൊണ്ട് മാറ്റാന്ന് പറഞ്ഞ ആൾ അതിൽ തന്നെ പറയുന്നതാണ് 3/4 മണിക്കൂർ കൊണ്ടാ മാറ്റിയത്. അയാളെന്ന ശബ്ദത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എന്തിനാണ് ഇങ്ങനെ മാറുന്നത്? ആരിലാണ് നിങ്ങൾ ഈ ഇന്ന്? ഞാനൊരാളോട് ചോദിച്ചു, ഫോൺ ചികിത്സ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞേ അതിനെ പറ്റി, റെയ്ക്കി എന്ന് പറഞ്ഞ പരിപാടിയാണ് സാറേ, അത് ജപ്പാനികളുടെ പരിപാടിയാണ്. ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യൂ ഇത്രേ, തലയിൽ ഇങ്ങനെ എന്തോ ഒരു ഇത് എഴുതൂ ഇത്രേ. അപ്പം എന്തോ ഒരു 3-4 വാക്കുകൾ പറഞ്ഞു അയാൾ, ജപ്പാൻ സൗണ്ടാണ്, അതിങ്ങനെ എഴുതുന്നു. എന്നിട്ട് എന്താ അത്ര ചെയ്യുക? ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഈ പറഞ്ഞ വാക്കുകളിൽ അഭയം അർപ്പിക്കണം, അപ്പൊ അയാൾ അസുഖം മാറുമെന്നാണ്. അയാൾ പറഞ്ഞാൽ ആവുതുമില്ല, എനിക്ക് പഠിക്കേണ്ട, അത് തിരിച്ചു പോകുന്നു. അയാൾ ഒരു ഇമാള മനുഷ്യനാണ്, തൗഹീദുള്ള ഒരാളാണ്, അത് പഠിച്ച പഠിക്കാൻ പോയ ആളാണ്. പൈസ കൊടുത്ത മനുഷ്യനാണ്, അയാൾ ഇന്ന് എന്നോട് സംസാരിച്ചതാണ്. അതാണ് നമ്മൾ പലരും ചെവിയിൽ വെച്ച് കൊടുക്കുന്നത്. ചോദിച്ചാൽ അവരെന്താ പറയാ, അത് പ്രാർത്ഥനയാണ്. എന്താണോ പ്രാർത്ഥന പറയില്ല. ഇവരുടെ ഈ തെറാപ്പി, ഇങ്ങനെ ആളുകൾ മാറ്റാൻ കഴിയുന്ന തെറാപ്പി ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പഠിപ്പിക്കണോ? പോട്ടെ, ശാസ്ത്ര ഒരു ബോഡിക്ക് മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കൂ. ഇന്നൊരു ഒരു കണ്ടുപിടുത്തം ഇന്നത്തെ പത്രത്തിലുണ്ട്. എന്താ അത്? ഇന്നൊരു കണ്ടുപിടുത്തമുണ്ട്, ഇന്നത്തെ പത്രത്തിലോ ഇന്നത്തെ പത്രത്തിലോ. എന്താണ്? വാദം പിടിച്ച ആൾക്കാർ, വാദം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് കൈയൊക്കെ തളർന്നുമായി, കൈയൊക്കെ ഓക്കെയാണ്, പക്ഷെ ബ്രെയിനിന് സ്ട്രോക്ക് വന്നിട്ട് കൈ തളർന്നിരിക്കുകയാണ്. മസിലും എല്ലാം ഉണ്ട്, പക്ഷെ ബ്രെയിനിന്ന് സിഗ്നൽ വന്നില്ല, അതുകൊണ്ട് ഇത് ചലിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ സിഗ്നലിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കുറെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഒന്നിച്ചിട്ട് ഒരു പ്രോഗ്രാം ആക്കുകയാണ്, BCI എന്ന് പറയും, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റഗ്രേഷൻ. അതെ, ഇയാളോട്, ഇവിടെ ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടിരിക്കും, അപ്പം ഇയാളോട് നിങ്ങളെ കൈ അനങ്ങുന്നതായി ആലോചിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയും. ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ ആലോചിച്ചാൽ അയാളുടെ ബ്രെയിനിന്റെ ആ പ്രത്യേക ഭാഗം, ഈ കൈ ചലിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഭാഗത്തെ സിഗ്നല് കുറേശ്ശെ കുറേശ്ശെ കൂടിക്കൂടി വരും. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാക്കിയിട്ട് ഈ കൈയുടെ പൈ പോലെ പിടിപ്പിച്ചിരിക്കുകയാണ്, എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഇത് ഇവിടുന്ന് റീഡ് ചെയ്യും. ഇത് ഇവിടുന്ന് റീഡ് ചെയ്യുമ്പോൾ ആ സിഗ്നൽ വഴി ആ മെഷീൻ ഇങ്ങനെ ഇളകും. അപ്പൊ നമ്മൾ പിടിപ്പിച്ച അതിങ്ങനെ ഇളകുമ്പോൾ കൈ ഇങ്ങനെ ഇളകും. ഒരു മുസ്ലിമാണ് കണ്ടുപിടിച്ച ആളുടെ പേര്, ഒരു മുസ്ലിം പേരാണ് കണ്ടത്, പത്രത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമാണ്, മനുഷ്യൻ കുറച്ച് കുറച്ച് അങ്ങനെ ബ്രെയിനിന്റെ ആ ഒരു, ഇവര് പറഞ്ഞ കാര്യമാണെങ്കിൽ ഇതിന്റെ ഇത്ര വലിയ ആവശ്യമുണ്ടോ? എത്ര വർഷങ്ങളുടെ കണ്ടുപിടുത്തവും പരീക്ഷണമാണ്. ഇവര് പറഞ്ഞ ഇവരെടുത്ത് കൊണ്ടുപോയിട്ട് ബ്രെയിനെ അങ്ങോട്ട് കറക്റ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് കൈ നടത്തണോ നടന്നു പോകണമെന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ട് ഇവർ ഒരു ശാസ്ത്രീയ ബോഡിക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കുന്നില്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ തെളിവുകൾ എന്ന് പറയുന്നില്ല? 40 വർഷമായിട്ട് നിലവിലുള്ള ഈ സംഗതിക്ക് അനുകൂലമായി ഒരു റിസർച്ച് പേപ്പറുണ്ടോ? ഏതെങ്കിലും ലോകത്തെ ആധികാരികമായ ഒരു ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കോളേജിലോ ഇത് പഠിപ്പിക്കാനുണ്ടോ? പഠിപ്പിക്കാനുണ്ട്. ഏറ്റവും നല്ല കപടശാസ്ത്രത്തിന് ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ട്, യാതൊരു സംശയമല്ല, പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ പഠിപ്പിക്കുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ശാസ്ത്രകാരന്മാരെ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇവരുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കോഴ്സ് ബേസ് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്താണ് എന്ത്, 3 ദിവസം ബേസ്, എത്ര അഡ്വാൻസ്, എത്ര ദിവസം? 5 ദിവസമോ? 13-17 വരെ, 13, 14, 15, 16, 17, 5 ദിവസത്തെ കോഴ്സ്, 26,000 രൂപ. സാരമില്ല, എത്രയും പൈസ മേടിച്ചോട്ടെ, പക്ഷെ പറയുന്ന വാക്കുകൾ ഇസ്ലാമിന്റെ പേരിൽ പറയുമ്പോൾ സൂക്ഷിക്കണം. വേറെ ആരെങ്കിലും പേരിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളീ. എന്താ വാക്ക് പറയുന്നത്? അത്ഭുതങ്ങളുടെ അത്ഭുതവും. അറബി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിലെ ആ വാക്കിന്റെ പ്രയോഗത്തിന്റെ പ്രശ്നം പോലെ പറഞ്ഞുതരും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെ പറയാൻ പാടില്ല. അത്ഭുതങ്ങളുടെ അത്ഭുതവും ജീവിത വിജയത്തിന്റെ രഹസ്യവും, അല്ല രഹസ്യല്ല കേട്ടോ, രസതന്ത്രം, കെമിസ്ട്രി ഓഫ് സക്സസ് ഓഫ് ലൈഫ്. പിന്നെന്താണ്? രഹസ്യങ്ങളുടെ രഹസ്യവുമായ NLP. NLP എന്തൊക്കെയാണ്? അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്, രഹസ്യങ്ങളുടെ രഹസ്യമാണ്, ജീവിത വിജയത്തിന്റെ രസതന്ത്രമാണ്. അതിന്റെ 5 ദിവസം പഠിച്ചാൽ ഇതൊക്കെ നേടാൻ പറ്റും. കോഴ്സിലേക്ക് വരെ 26,000 രൂപ നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുകയാണ്. നോട്ടീസ് അല്ല, ഇതിന് മുമ്പ് അഡ്വാൻസ് ബേസിക്കിന് പോയവർക്കുള്ള കത്താണ് ഇത്. അതിന് ബേസിക്കിന് പോയിട്ട് ഇവരെ തെറാപ്പി കണ്ട് പേടിച്ചിട്ട് മൂത്രമൊഴിക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ഇവരെ അയച്ച കത്താണ്. ആ സഹോദരൻ ഇത് ശരിയല്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു പോന്നപ്പോ ഈ കത്ത് നമുക്ക് തന്നതാണ്. ഇങ്ങനെയുള്ള ഗുരുതരമായ വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കുറെ ഓടി നടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആളുടെ മനസ്സിലാണ് പതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇസ്ലാമികമായി എങ്ങനെ ന്യായീകരിക്കും? അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഇത് പറയുന്നതിന് മുമ്പ് ട്രാൻസിനെ കുറിച്ചൊന്ന് പറയാം. അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷന്റെ ഒരു പുസ്തകമുണ്ട്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഫോർ മെന്റൽ ഡിസോർഡേഴ്സ്, DSM എന്ന് ചുരുക്കി പറയും. അവസാനിപ്പിക്കാൻ പോണേനെ, കുറച്ച് കാര്യം കൂടി ഉള്ളൂ. ഇൻഷാല്ലാ ഈ DSM നോക്കിയിട്ടാണ് സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ചികിത്സിക്കുന്നത്. രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്, ഒരു രോഗം മറ്റൊരു രോഗത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെ ലക്ഷണങ്ങളാണ്, എന്നെ ലക്ഷണങ്ങളുടെ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ മൗലവിയുടെ ക്ലാസ്സിന് ശേഷം ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ അറിയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റും ഇൻഷാല്ലാ. അപ്പം ഈ DSM ഓരോ ഇടക്കിടക്ക് ഞാൻ അഞ്ചു കൊല്ലം പത്തോല്ലോ കൂടുമ്പോ അതിനെ പുതുക്കിക്കൊണ്ടിരിക്കും. DSM-4 TR എന്ന് പറഞ്ഞ 2000 ഇറങ്ങിയ പുസ്തകമുണ്ട്, 950-1000 പേജ് ഉണ്ടാവും. അതില് 854-53 പേജിലുണ്ട്, എന്റെ അടുത്ത് പുസ്തകമുണ്ട്, എല്ലാവർക്കും കാണിച്ചു തരാം. ഇസ്രായേൽ നമ്മൾ അതിന്റെ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുകയാണ്, ലോകത്തൊരുപാട് ആളുകൾക്ക് പുറത്തു നിന്നുമുള്ള ഒരു വ്യക്തിത്വം, അവരെ ഒരു ശക്തി അവരെ ഉള്ളിലേക്ക് കയറുകയും ചിലപ്പോൾ ഒന്നതിലധികമോ ഉണ്ടാകാം, എന്നിട്ടത് തീർത്തും വ്യത്യസ്തമായ വ്യക്തിത്വമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു പ്രതിഭാസമുണ്ട്. അതിനെ ആളുകൾ പൊസഷൻ, ഡെമൺ പൊസഷൻ, പൈശാചിക ബാധ എന്ന് പറയുന്നു. ചിലർ ഡിവൈൻ പൊസഷൻ അല്ലെങ്കിൽ സെമി ഡിവൈൻ ഒക്കെ പറഞ്ഞു തരും, മാലാകകളുടെ പൊസഷൻ, ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒന്നുണ്ട്, എന്നിട്ട് അവരെ അതിന് പേര് കൊടുത്തു, ഡിസോസിയേറ്റീവ് ട്രാൻസ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ട്രാൻസ് ഡിസോർഡർ. അപ്പൊ ട്രാൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാടോ ഒന്നോ ഒന്നിലധികമോ വ്യക്തിത്വങ്ങളുണ്ട്, അതിനെ ആളുകൾ ഡമൺസ്, പിശാജ്, ജിന്ന് എന്ന് പറയുന്നുണ്ട്, മാലാക എന്ന് പറയുന്നുണ്ട്, മരിച്ചുപോയവരുടെ റൂഹ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട് എന്ന് DSM ഉണ്ട്. മുസൽമാൻ ഇതിൽ ഏതെടുക്കാൻ പറ്റിയ, മരിച്ചുപോയതിന്റെ റൂഹ് എടുക്കാൻ പറ്റുമോ, മാലാക എടുക്കാൻ പറ്റുമോ? നമ്മൾക്കിത് പൊസഷൻ, ട്രാൻസ് എന്നിടത്ത പൊസഷൻ എന്താണ്, ട്രാൻസിൽ നിങ്ങളിലേക്ക് കയറുന്ന സാധനം എന്താണ്, ഡെമൺസ്, പിശാചാണ്, ചെകുത്താനാണ്, അല്ലെങ്കിൽ ജിന്നുകളാണ് എന്നതിന് ശാസ്ത്രീയമായ തെളിവാണത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു അനുഭൂതി, ഒരു തൗഹീദുള്ള ഒരുത്തനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഒരുതരം അനുഭൂതി ഉണ്ടാക്കിക്കൊണ്ട് അവനെ ഇതിൽ തളച്ചിട്ടുകൊണ്ട് അവന്റെ ഇബാദത്തിനെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അതാണ് ട്രാൻസിൽ സംഭവിക്കുന്നത്. ഏത് ട്രാൻസിൽ, നിങ്ങൾ മെഡിറ്റേഷൻ നടത്തുമ്പോൾ നടക്കുന്ന ട്രാൻസിൽ, നിങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നടക്കുന്ന ട്രാൻസ് സംഭവിക്കുന്നതാണ് എന്ന് ശാസ്ത്രം ഇത്രയും പുരോഗമിക്കാത്ത കാലത്ത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയത് ശാസ്ത്രീയമായി DSM വഴി നമുക്കിന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇനി ഏറ്റവും അടുത്ത് നടന്ന 7 പഠനങ്ങൾ, AP അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ പറയുകയാണ്, 7 പഠനങ്ങളിൽ റിസർച്ച്, ഗവേഷണ ഡേറ്റ പറയുന്ന എന്താണ്, ഇറ്റ് ഡു നോട്ട് സപ്പോർട്ട്, ഇതൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബേസിക് തെനറ്റ്സ് ഓഫ് NLP അടിസ്ഥാന തത്വങ്ങൾക്കും ഇല്ല, അതിന്റെ അപ്ലിക്കേഷൻ ഇൻ കൗൺസിലിംഗിലും ഇല്ല, തെളിയിക്കപ്പെടുന്നില്ല, അതിന് സപ്പോർട്ടില്ല. അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നൌ ബീൻ ഐഡന്റിഫൈഡ് ആസ് വൺ ഓഫ് ദ ടോപ്പ് 10 മോസ്റ്റ് ഡിസ്ക്രെഡിറ്റഡ് ഇന്റർവെൻഷൻസ് അക്കോർഡിംഗ് ടു പബ്ലിഷ് റിസർച്ച്. പരസ്യപ്പെടുത്തിയിട്ടുള്ള റിസർച്ച് വെറുതെ പരസ്യപ്പെടുത്താൻ പറ്റൂല, പാസ്സാക്കണം ശരിയാണെന്ന് ടെസ്റ്റിലൂടെ. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ചിൽ 10 കപട ശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ മോസ്റ്റ് ഡിസ്ക്രെഡിറ്റഡ്, ശരിയല്ലാന്ന് പറഞ്ഞ തള്ളിയപ്പെട്ടിട്ടുള്ള 10 എണ്ണത്തിൽപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഇത്. തള്ളപ്പെട്ടതിൽ പ്രശസ്തമായത് എന്താണ്? NLP. ആരാ പറയണത്? ക്ലിനിഷ്യൻ ഗൈഡ്സ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, USA. അസംപ്ഷൻസ് ഓഫ് ന്യൂറോളജിക് NLP ഊഹങ്ങളും അതുപോലെ തന്നെ അത് സൈക്കോഡൈനാമറ്റിക് തിയറിയും തമ്മിൽ ഒരിക്കലും യോജിക്കുന്നില്ല. സൈക്കോ ഡ്രാമയോടാണ് NLPക്ക് സാമ്യം. ഡ്രാമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നാടകം. അപ്പൊ സൈക്കോ ഡ്രാമ, സൈക്കോളജി ബേസ്ഡ് ഡ്രാമ, അതിനോടാണ് സാമ്യം. പറയുന്നത് ഞാനല്ല, അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ. ഇത് ഒരു സാമ്പിളാണ്, 100 കണക്കിനെണ്ണുണ്ട്. നിങ്ങൾക്ക് തരാൻ സാധിക്കും. 33 പേരുടെ ഡാറ്റാ ബാങ്ക് എന്നൊരു ബാങ്കുണ്ട്. അതിലെ ഓരോ പേപ്പറും എടുത്തിട്ട് 33 വർഷം തുടർച്ചയായി ഓരോ പേപ്പറും ഗവേഷണം നടത്തിയിട്ട് അത് മുഴുവൻ തെറ്റാൻ തെളിയിച്ച ശാസ്ത്രജ്ഞനുണ്ട്. അയാളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ പുസ്തകമുണ്ട്. അയാളെ പറയാത്ത തെറിയില്ല ഇവര്. ഇവർക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ ദേശം മാറ്റാൻ അങ്ങോട്ട് ചെന്നാൽ മതി, ഒരു ദേശം മാറൂല. അവരെ മയക്കുമരുന്ന് മാറ്റണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഏയ്, അപ്പൊ ഇത് പണ്ട് ഓപ്പണായിട്ട് പറയുമായിരുന്നു. എന്താണ്, ഇതൊരു മീഡിയേറ്റർ ഉണ്ട്, ആ മീഡിയേറ്റർ വഴിയാണ് ഞങ്ങൾ ഇത് ചെയ്യണത്, അത് സ്പിരിറ്റിനെ സ്പിരിറ്റ് കൊണ്ട് സംസാരിപ്പിക്കുകയാണ് എന്നൊക്കെ പണ്ട് പറയും. 920 ബുക്കുകളിൽ ഇന്നത് പറയില്ല. ഇന്നത് പറയുന്നത് മനസ്സിന്റെ ശക്തി, കുണ്ടലിനിയെ ഉയർത്തുക. കേട്ടോ നിങ്ങൾ, എന്താ കുണ്ടലിനെ ഉണർത്തുക എന്ന് പറഞ്ഞാല്? കോസ്മിക് എനർജി. എന്താ കോസ്മിക് എനർജി? പേര് കേട്ട എന്താ ഇംഗ്ലീഷ് കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്രഹ്മാണ്ട ഊർജം. അതെവിടുന്നാ വന്നത്? ഇടക്കിടക്ക് ശ്ലോകം ചെയ്യുന്നുണ്ട് ഒരു ചങ്ങായി. കോസ്മിക് എഗ് എന്ന് പറയും. അതായത് ഈ ലോകവും പ്രപഞ്ചവും എല്ലാം കൂടി, എന്റെ മലയാളം ഞാൻ മറന്നുപോയി. അതാണ് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം കൂടി ഒരു ഒരു കോഴിമുട്ട പോലെയായിരുന്നു. അതിനുള്ളില് കുറെ ഊർജവും ദൈവവും ഒക്കെ കൂടി ഇരുന്നിരുന്നതാണ്. എന്നിട്ട് അത് കുറെ, വിഷ്ണുവിനെയാണ് അങ്ങനെ പറയണത്, അങ്ങനെ പറയണത് ആണ് എന്റെ ഓർമ്മ. കുറേ വേറെ പേരുണ്ട് അത്, കോസ്മിക് എഗ് എന്നാ പറയാ. മലയാളങ്ങളെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്ത് കിട്ടും. അത് വെച്ചിട്ട് ശ്ലോകമൊക്കെ നമ്മളെ മറ്റേ ചങ്ങാച്ച എല്ലാവരുടെ ഏതായിരുന്നാലും. പിന്നെ ഇതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞിട്ട്, യെസ് യു ആർ റൈറ്റ്, ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സാധനം, അതിങ്ങനെ മുറിഞ്ഞു 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 മുറിഞ്ഞിട്ട് എല്ലാത്തിലും ബാധി. അതാണ് ലോകം മുഴുവനായത്. അതുകൊണ്ട് ആ ഊർജം എല്ലാത്തിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. മനസ്സിലായോ? അതാണ് കോസ്മിക് എനർജി. ആ കോസ്മിക് എനർജി നിങ്ങളിലുള്ളത് ഏതുപോലെയാണ്? നിങ്ങളുടെ നട്ടെല്ലിന്റെ അടിയിൽ, അവസാനത്തെ എല്ലിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് കുണ്ടലിനി എന്ന് പറയും. അതിനെ മെഡിറ്റേഷനിലൂടെ ഉണർത്താം. പാമ്പിഴയുന്നത് പോലെ അത് നിങ്ങളുടെ ഓരോ കശേരുകളിലൂടെയും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലേക്കും വരും. അവാച്യമായ അനുഭൂതി. പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. കാരണം അത് ദൈവത്തിന്റെ അംശമാണ്, അത് ഉറങ്ങിക്കിടുന്നതാണ്, അതിനെ ഉണർത്തുകയാണ്. അതാണ് എന്ത്? കുണ്ടലിനി. ഞാനീ പറഞ്ഞ കുണ്ടലിനിയും ഇവരീ പറയുന്ന അപാരമായ ശക്തിയും മറ്റൊരു പറയണ എനർജിക് തെറാപ്പിയും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഭരണ പേരിൽ വ്യത്യാസമുണ്ട്, അടിസ്ഥാനപരമായ വ്യത്യാസവുമില്ല. ഇതാണ് ന്യൂ ഏജ് സൊസൈറ്റി, ന്യൂ ഏജ് മൂവ്മെന്റ്. ന്യൂ ഏജ് മൂവ്മെന്റ് എന്ന് പറയുന്ന ലോകത്തിലെ കൾട്ടായിട്ടുള്ള ആളുകളുടെ തന്ത്രപരമായ തട്ടിപ്പ് മാത്രമാണ് നല്ല പേരിൽ പറയുന്നത്. അതിന് ഔദുബില്ല, ഫിത്രത്താണ് എന്ന് പറയുകയും അതിൽ നിന്ന് പലതും അടർത്തിയെടുത്തുകൊണ്ട്, അതൊക്കെ തെറ്റാണ്, ശരിയല്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് തക്കുവക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ? അതിന് നല്ലൊരു ഉപമുണ്ട്, പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പറയാനില്ല. ഇവിടെ കുഫറിൽ എന്താണോ നന്മ തരയാനുള്ളത്, ബാത്തിലായ കാര്യത്തിൽ എന്താണ് നന്മ തരയാനുള്ളത്? ഉമർ റളിയല്ലാഹു ബൈബിളിന്റെ പേജ് വായിക്കാൻ നേരത്ത് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കിയത്? ഹക്കായതുള്ളപ്പോ ബാത്തിലാതെ വായിക്കുന്ന നേരങ്ങളുടെ കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു മാനസിക രോഗ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അനുവദനീയമായ ചികിത്സയല്ലേ ഇസ്ലാമില്? നിങ്ങൾക്ക് റുഖ്യ ശരിയ ചെയ്തൂടെ? നിങ്ങൾ തറാവയ്ക്കിടയിൽ ആളുകൾ കിടന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ്. മനുഷ്യന്മാർ കിടന്ന് കാണിക്കുന്നത് കാണണം, ആണും പെണ്ണും കിടന്ന് വിറക്കുകയാണ്, ഒച്ചിടുകയാണ്, വേളണ്ടാണ്, കസാരയിൽ ഇരിക്കാൻ പറ്റില്ല, കസാര അടക്കം മനുഷ്യനിങ്ങനെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്തത്? തെറാപ്പിയാണ്. ഓടി പുറത്തേക്ക് പോകുന്നു, മഴയിൽ സുജൂദിന് കിടക്കുന്നു, കമഴ്ന്നു വീടുന്നു, കരയുന്നു, ചിരിക്കുന്നു. അപ്പൊ പറയുന്നതാണ് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഇങ്ങനെ ആരാ അള്ളാഹു കടത്തിട്ടുള്ളത്? എവിടെയാണുള്ളത്? വീഡിയോ നമ്മളെ കയ്യിലുണ്ട്, ഇതാണ് തെറാപ്പി. ലോകത്തിന് ഉപകാരമുണ്ടെങ്കിൽ വീഡിയോ പുറത്തുവിടണം, ജനങ്ങൾ നന്നാവട്ടെ. ഇതിനെന്തിനാ ഈ രഹസ്യം? പൈസ മേടിക്കണം. അതാണ് മൾട്ടി മില്യൺ ഡോളർ തെറാപ്പി എന്ന് അമേരിക്കക്കാർ വിളിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുക, ആലോചിക്കുക. നമ്മളിവിടെ പറഞ്ഞതൊന്നും ആരോപണമല്ല. എല്ലാത്തിനും ഇവരുടെ പുസ്തകങ്ങളിൽ നിന്നും, ശാസ്ത്രകാരന്മാരുടെ ഇവർക്ക് എതിരായി എഴുതിയ റിബട്ടലുകളിൽ നിന്നും, എന്താ റിബട്ടൽ എന്ന് പറയാ, ഖണ്ഡനങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണം അല്ലെങ്കിൽ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആരെയും അധിക്ഷേപിക്കുകയോ വ്യക്തിപരമായ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഏതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യുകയോ ഒന്നും നമ്മളെ പണിയല്ല. ദീനിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞാൽ, ദീനിന്റെ പേരിൽ പറഞ്ഞാൽ നമ്മൾക്ക് പറയേണ്ടി വരും. ശാസ്ത്രത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞോളേ, ഇത് ശാസ്ത്രമാണ് ശാസ്ത്രമാണ് ശാസ്ത്രമാണ്, അവരുമില്ലായിക്കോളും, ശാസ്ത്രകാരന്മാരുമില്ലായിക്കോളും. പക്ഷെ ദീനിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞ് അനാവശ്യമായ ഹശിയത്തും ഹുഷുവും തഖ്വയും എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പണ്ഡിതന്മാരുടെ കൃത്യമായ അവലോകനങ്ങളിലൂടെ അതുപോലെ തന്നെ ഭാഷയിലൂടെ വാക്കുകളിലൂടെ മറുപടി പറയുക തന്നെ ചെയ്യും. അതിന് വിഷമമുണ്ടെങ്കിൽ സഹിക്കാനുള്ള വേറെ മാർഗമൊന്നുമില്ല. കൂടുതലായി ഒന്നും പറയുന്നില്ല, മൗലവി കൂടുതൽ കാര്യങ്ങൾ പറയും ഇൻഷാല്ലാ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം, ഒറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ആയത്താണ്. എന്താണ്? ആ ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അച്ഛ രണ്ടാള് മാത്രമുള്ളൂ അല്ലെ, മനുഷ്യനായിട്ട് ആദം നബിയും ഭാര്യയും, പിന്നെ കൂടെ ഉള്ളത് മൂന്നാമത്തത് ഷൈത്താനാണ്. സ്വാഭാവികം അല്ലെ, പൂവല്ലേ, പുറത്തൊക്കെല്ലേ ഭൂമി പോയി ജീവിച്ചോളം പറയാണ്, മൂന്നാളുള്ളൂ അല്ലേ. സ്വാഭാവികമായുമുള്ള ഭയം, ഇവിടുന്ന് പേടിപ്പിച്ച് അവിടുന്ന് ഉണ്ടാവും, പേടിക്കേണ്ടതില്ല, മനുഷ്യനെ ദുഃഖിക്കേണ്ടതില്ല, എന്ത് ചെയ്താൽ മതി, നിനക്ക് ഹുദ വരും. ഹുദ എവിടുന്ന് വരും? ജൂതന്റെ കിതാബ് എന്ന് വരില്ല, ജൂതന്റെ തീ നടത്തത്തിൽ നിന്ന് വരില്ല, സ്വർഗ അള്ളാഹുവിൽ നിന്ന് വരും. ആ ഹുദയാണ് പ്രവാചകന്മാരിലൂടെ വന്നത്. അതാണ് അവസാനം പരിശുദ്ധ ഖുർആനായി അതുപോലെ തന്നെ വഹിയായി നമ്മൾക്ക് ഹദീസുകളായി നിലവിലുള്ളത്. ഫമൻ തബിയ ഹുദ, ആ ഹുദ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് പേടിയില്ല, ദുഃഖമില്ല. പിന്നെന്താ നമ്മളെ അടുത്തേക്ക് വരുന്നത്? നമ്മളെ അടുത്ത് വന്ന ചികിത്സയാണ് വേണേ വന്നാൽ മതി. നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നിങ്ങൾ ദുആ ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചോളൂ. മനസ്സിന്റെ സമാധാനത്തിന്, മനസ്സിന്റെ ശാന്തിക്ക് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കാര്യത്തിന് ഒരു കാരണത്തിന് ഒരു കാര്യവും കാര്യത്തിന് ഒരു കാരണം നമുക്ക് അള്ള നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് കൈവേദന ഉണ്ടായാൽ എവിടെയെങ്കിലും മുട്ടിയാൽ വേദനിക്കും, അപ്പൊ വേദന പോകാൻ പറ്റി ചേക്കാം, സ്വാഭാവികമാണ്. എന്ന രീതിയിലുള്ള ചികിത്സക്ക് വേണമെങ്കിൽ നമ്മളെടുത്ത് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വരാം. മാജിക് തെറാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് തെറാപ്പിയില്ല, ചികിത്സയില്ല, അത്തരം പരിപാടിയൊക്കെ നിങ്ങൾ എവിടെയും പോകരുത്. ഇത്തരം വൃത്തികെട്ട മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ഭക്തി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.